മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെന്ന് പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞതുപോലെയുള്ള ഒരു വരവാണ് ഞാൻ ഇപ്രാവശ്യം വരുന്നത്.
My coming here to Doha Assembly is similar to the saying of Apostle Paul, where he says to the Corinthians, the third time I am coming into your midst.
ആദ്യം വന്നത് 1999-ലാണ്.
The first time I visited here, 1999.
രണ്ടാമത് ദുബായിക്ക് ഒരു കൺവെൻഷൻ, അബുദാബിയിൽ ഒരു കൺവെൻഷന് പോകുന്ന വഴിയിൽ 2014-ൽ ഞാൻ ഒരാഴ്ച മറ്റോ ഇവിടെ.
Second time was in 2014. For one week I spent my time here while I was passing through Abu Dhabi for a convention.
മൂന്നാമതാണ് ഈ സ്ഥലത്ത് വരുന്നത്.
And it is the third time on this occasion I am over here.
വചന പഠനത്തിന് വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിലുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്.
I thank and praise God for each and every brother and sister who have come over here for the study of God, and also I praise God for that.
ഇവിടെ മൂന്ന് സഭകളുണ്ട്. മൂന്ന് സഭകളിലെയും മിക്കവാറുമുള്ള സഹോദരങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്.
I am also very overjoyed that there are three assemblies over here, and most of the members of the three assemblies are
വളരെ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോയ കാലങ്ങളിലൊക്കെ ദൈവം നാം ആയിരുന്ന ഇടങ്ങളിൽ നമ്മെ പരിപാലിക്കുകയും ദൈവകൃപയിൽ നിർത്തുകയും ചെയ്തതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
So praise and thank God while we were passing through very difficult and trying situations and in places God had preserved us and kept us thus far.
ഈ ക്ലാസ്സിന് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി സഭയോട് അറിയിക്കുക.
Making known my thanks to the assembly for having invited me for the class.
ഇംഗ്ലീഷിലേക്ക് ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വിവർത്തനം ഉണ്ട് എന്ന് എന്നോട് നേരത്തെ റോയ് മാത്യൂസ് പറഞ്ഞു.
Earlier it was hinted by brother Matthews to me that there is a translation into English.
ഈ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്.
To translate from Malayalam to English is a little difficult.
ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് എല്ലാവർക്കും ചെയ്യാം.
Many people do from English to Malayalam.
ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും കൂടെ അതങ്ങി വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കായതുകൊണ്ട് ആ ഒരു അപകടം വരികയല്ലെന്ന് എനിക്കറിയാം. എന്റെ വാത്സല്യ സഹോദരൻ ജെയ്സനെ ഈ ശുശ്രൂഷയ്ക്ക് ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാദൃശ്ചികമല്ല.
And it's also not accidental that I am being allowed to remain here.
Enne poleyulla aalukal varumbol Jason e aavashyam undennullathu devam munname kandittullathu.
God is aware that there is need.
കർത്താവ് പ്രിയ സഹോദരനെ സഹായിക്കട്ടെ.
May the Lord himself help us.
നമ്മൾ ഈ 9 ക്ലാസുകളിലായിട്ട് എടുക്കുന്നത് എഫേസ്യ ലേഖനത്തിലെ സഭ എന്നുള്ള വിഷയമാണ്.
The subject of the 9 classes is the church as we find in the book of Ephesians.
അപ്പോസ്തലനായ പൗലോസ് എഫേസ്യയിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന്റെ ജ്ഞാനശില്പമായ ദൈവസഭയാണ്.
And when Apostle Paul is writing to the Ephesians, the believers, the important subject is the knowledgeable, the wisdom-filled work of the Lord in making the church.
ഒരു വേദാധ്യാപകനെ സംബന്ധിച്ചോ വേദവിദ്യാർത്ഥിയെ സംബന്ധിച്ചോ അവന്റെ ചിന്ത എപ്പോഴും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇരിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളിലാണ്.
As far as a Bible teacher or a Bible student is concerned, his thought should always be focused on this.
ഒന്ന് ക്രിസ്തുവും രണ്ട് ക്രിസ്തുവിന്റെ സഭയുമായിരിക്കും.
One is Christ and secondly the church of Christ.
ഈ രണ്ട് ചിന്തകളാണ് അവന്റെ ജീവിതത്തിലെ ധ്യാന വിഷയവും അവന്റെ ജീവിതം കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ഒരാത്മീയ ജീവിതം നയിക്കാൻ അവന് കഴിയുമെന്നുള്ളത് തിരുവെഴുത്തിലൂടെയും ഭക്തന്മാരുടെ ജീവിതത്തിലൂടെയും വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
Now if these two matters be the center of focus of that particular believer and also the center of all his meditations, then that particular believer will be able to lead a very good Christian life, and this is something that has been proved by the saints of God.
മറ്റൊന്നിനും പ്രശ്നം സൃഷ്ടിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ അവന് സമയമുണ്ടായിരിക്കില്ല.
Because he will not find time to indulge in matters that are creating problems.
എന്റെ പ്രഭാഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് രണ്ട് വിഷയങ്ങൾ ഇത് രണ്ടുമാണ്.
And the most important topics of my Bible study or teaching is this.
സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെ ക്രിസ്തുവിന്റെ മഹത്വം ആവോളം ഉയർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്.
And I am a person wherever the gospel is being preached, I try to exalt the majesty of the Lord.
ദൈവജനത്തിന്റെ ഇടയിലുള്ള ശുശ്രൂഷകളിൽ ദൈവസഭയുടെ പ്രാധാന്യവും അതിന്റെ മഹത്വവും വ്യക്തമാക്കാൻ ഞാൻ ശ്രമിക്കാറ്.
And I also endeavor during my ministry amongst the children of God to proclaim the greatness of Christ and his church.
എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അറിയിക്കുന്നത് നിങ്ങൾക്ക് അത് പ്രയോജനമാകും എന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ചെങ്കിലും വിഷയം എന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുതരികയാണ് ചെയ്തത്.
And when I was invited for the ministry, the selection of the topic, the freedom was given to me.
അങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഞാൻ എന്റെ ശ്രദ്ധയെ തിരിച്ചത്.
That is how prayerfully I turned my attention to this particular topic.
എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഇങ്ങനെയൊരു വിഷയം ഞാൻ ഇതിനു മുൻപ് എടുത്തിട്ടില്ല.
I have not taken such a subject from Ephesians before.
ദോഹക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ പുതിയത് കൊണ്ടുവന്നതാണ്.
And for the believers in Doha, this is something that God has given me newly.
അത് നിശ്ചയമായും എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്.
And I am sure that it is going to be fruitful equally for you and for me.
നമുക്ക് പ്രാർത്ഥനാപൂർവം ലേഖനത്തിലേക്ക് കടക്കാം.
And prayerfully let us enter into the epistle itself.
ഇവിടെ ബുക്കും പെൻസിലും ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു.
Books and pencils have been distributed.
അത് പ്രയോജനപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് 9 ക്ലാസ് കഴിയുമ്പോൾ നമുക്കറിയാം.
And we will know whether you have used it or not at the end of the 9 classes.
ഒരു പരീക്ഷ ഇടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒടുവിൽ ഇടാമായിരുന്നു.
If there was an opportunity to have an examination, maybe you could have tried that.
ഞാൻ ഇടാൻ പോകുന്ന
But I'm not going to put that examination.
നിങ്ങളെ പരീക്ഷിക്കാൻ ഞാൻ പിശാചല്ലല്ലോ.
I am not the one to test you. I am not the devil.
അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ.
And therefore with much attention let us remain in the presence of God.
എഫേസ്യ ലേഖനത്തിലെ സഭയെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിനു മുൻപ് ഈ ലേഖനത്തെ സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ ഓർക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്.
Before we delve into the church of the Ephesus, let us just have an overlook about the epistle.
ഒന്നാമത് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്, കാരാഗ്രഹ ലേഖനങ്ങളിലെ ഒരു ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം.
The first truth about it is very familiar. This is one of the prison epistles of Paul.
നാം അറിയുന്നത് പോലെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ ആക്ഷരീയമായ റോമൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതിയ ലേഖനമല്ല ഇത്.
When we say the prison epistle, it is not a literal Roman imprisonment in a Roman jail.
അപ്പോസ്തല പ്രവൃത്തികളിൽ ഒന്നാം അത്തെ അറസ്റ്റിൽ റോമിലേക്ക് ചെന്ന പൗലൂസിനെ സംബന്ധിച്ച് ആ പ്രവൃത്തികളുടെ പുസ്തകം അവസാനിപ്പിക്കുന്നത് അദ്ദേഹം കൂലിക്ക് വാങ്ങിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ കാണാൻ വന്നവരോട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു പോന്നു എന്ന് പറഞ്ഞാണ് ആ പുസ്തകം അവസാനിപ്പിക്കുന്നത്.
On the basis of Acts of the Apostles, when we come to the very end of the chapter, we find the first imprisonment of Paul in Rome, where he was dwelling in his own rented house, and he had the freedom to proclaim the gospel to everyone who visited him.
മനുഷ്യമായ നിലയിൽ അതൊരു പൂർണ്ണതയിലല്ല ആ പുസ്തകം തീരുന്നത്.
And in a human way, if you look at it, there is no perfection at the end of
the book of Acts. Why
the Holy Spirit has allowed that to happen, we do not know.
അങ്ങനെ കൂലിക്ക് വാങ്ങിയ വീട്ടിലാണെങ്കിൽ തന്നെ ആ നാല് ലേഖനങ്ങൾ പരിശോധിച്ചാൽ അറിയാം തന്നെ ബദ്ധൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
Even though he is in the rented house, if you examine the four prison epistles, he claims several times that he is a bondsman.
ഈ ലേഖനത്തിൽ തന്നെ മൂന്നിടങ്ങളിൽ തന്നെ സംബന്ധിച്ചു പരിചയപ്പെടുത്തുമ്പോൾ ബദ്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
Even in this epistle, in the three places where he introduces himself, he says that he is an prisoner for Christ.
3:1, 4:1, 6:19 ഈ മൂന്ന് വാക്യങ്ങളിലാണ്.
Chapter 3 verse 1, chapter 4 verse 1 and chapter 6 verse 19.
അതുകൊണ്ട് അങ്ങനെയുള്ള ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം.
So we find epistle of Ephesians is a similar kind of a prison epistle.
ഈ ലേഖനത്തിന് രണ്ട് വിശേഷണം വേദപഠിതാക്കൾ കൊടുത്തിട്ടുണ്ട്.
And now there are two descriptions that the Bible scholars have attributed to this epistle.
അതിലൊന്ന് പുതിയ നിയമത്തിലെ ആൽപ്സ് പർവതം എന്ന് ഇതിനെ പറയുന്നുണ്ട്.
They claim the book of Ephesians to be the Alps of the New Testament.
അതിലെ ലേഖനത്തിലെ വിഷയത്തിന്റെ സവിശേഷത കൊണ്ടാണ്.
And that is because of the speciality of the epistle itself.
ദൈവസഭയാണല്ലോ ഈ ലേഖനത്തിന്റെ വിഷയം.
Because the main subject is the church of God.
ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് അതൊഴിച്ചൊരു കാര്യമില്ലല്ലോ.
as far as a child of God is concerned, there is nothing apart in his life
apart from the church. And
it is the greatness of the church that we understand by the usage.
രണ്ടാമത്തെ മറ്റൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട്.
And there is another description that is attributed.
ലേഖനങ്ങളുടെ രാജ്ഞി എന്നൊരു വിശേഷണമാണ്.
It is also known as the queen among the epistles.
അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നൽകിയത്?
Why such a name has been given?
കൊലോസ്യ ലേഖനവും കാരാഗ്രഹ ലേഖനങ്ങളിൽ പെടുന്നതാണ്.
Colossians also belong to the prison epistles.
കൊലോസ്യ ലേഖനത്തിലെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്.
The subject of Colossians is Christ himself.
അതുകൊണ്ട് ആ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന പേര് ലേഖനങ്ങളുടെ രാജാവ് എന്ന്.
And the name given to Colossians is the king of the epistles.
കാരണം രാജാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
Because it is talking about the king.
ആ രാജാവിന്റെ രാജ്ഞിയായ സഭയെ കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്.
And Ephesians is talking about the queen of that king which is the church.
അതുകൊണ്ടാണ് ആ ലേഖനത്തെ ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് പറഞ്ഞത്.
And that is why this epistle has come to be known as the queen of the epistles.
മറ്റൊരു കാര്യം ഈ ലേഖനത്തെ സംബന്ധിച്ച് ആമുഖമായിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.
And generally I just want to introduce something about this epistle.
ഈ ലേഖനത്തെ മൂന്ന് പദങ്ങളിൽ നമുക്ക് സംക്ഷേപിക്കാൻ കഴിയും.
We can just summarize the whole entire epistle in three words.
ആ മൂന്ന് പദങ്ങൾ എന്നുള്ളത് ഒന്ന് ഇരിക്കുക, രണ്ട് നടക്കുക, മൂന്ന് നിൽക്കുക എന്നുള്ളത്.
Those three words are like this: sit, to stand, and to walk.
ഇരിക്കുക എന്നുള്ളത് രണ്ടാം അധ്യായം ഏഴാം വാക്യമാണ്.
To sit we find in chapter 2 and verse 7.
അത് ക്രിസ്തുവിൽ നമ്മുടെ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്.
And that shows our position in Christ.
രണ്ടാമത് നടക്കുക, നാലിന്റെ രണ്ടാണ്.
Secondly, to walk, we see that in chapter 4 verse 2.
ലോകത്തിൽ നമ്മുടെ ജീവിതത്തെയാണ് അത് കാണിക്കുന്നത്.
That shows our walk in the world, our life in the world.
മൂന്നാമത് നിൽക്കുക, ആറിന്റെ പതിനൊന്ന്.
Thirdly, to stand, chapter 6 and verse 11.
ശത്രുവിനോട് നമ്മുടെ നിലപാടാണ് അവിടെ കാണിക്കുന്നത്.
And that is the stand we take against the enemy.
നോക്കുക എത്ര മനോഹരമായി നമുക്കത് കൊണ്ടുപോകാൻ.
See how blessed manner we can take along the study.
ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണെന്നുള്ളത് കൈത്തന്ന നോട്ട്ബുക്ക് ഉപയോഗിക്കാതിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും.
And I come to the conclusion that you are already aware of all this when you don't use the notebook.
അപ്പോൾ ആ മൂന്ന് പദങ്ങൾ എന്നുള്ളത് ഒന്ന് ഇരിക്കുക, അത് ക്രിസ്തുവിൽ നമ്മുടെ സ്ഥാനമാണ്.
The three terms sit, that means our position in Christ.
രണ്ട് നടക്കുക, ലോകത്തിൽ നമ്മുടെ ജീവിതം.
To walk, that is our living in the world.
മൂന്നാമത് നിൽക്കുക, ശത്രുവിനോട് നമ്മുടെ നിലപാടാണ് കാണിക്കുന്നത്.
And thirdly, to stand, that is the stand we take against
the enemy. ഇവ മൂന്നും ഈ ലേഖനത്തിലെ താക്കോൽ പദങ്ങളാണ്.
Now these three words are the key words of the epistle.
ഇതൊക്കെ വിവരിക്കേണ്ടതാണെന്ന് എനിക്കറിയാം.
I know that this has to be elaborated.
പക്ഷേ നമുക്ക് 9 ക്ലാസ് 4.5 മണിക്കൂർ.
But we have 9 classes 4.5 hours.
ഈ 4.5 മണിക്കൂർ കൊണ്ടൊന്നും അല്ല ഈ ലേഖനം എഴുതിയത്.
It is not with 4.5 hours the epistle was written.
അങ്ങനെയെങ്കിൽ ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ എത്രയോ മണിക്കൂർ വേണം.
If that be so, to interpret this will take how much
long? അതുകൊണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ക്രീമായ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു.
So with the limited time we'll be just looking at the surface, the cream of the cream.
ഇനി ഈ ലേഖന സംബന്ധിയായ ഒരു വിഭജനം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു.
And now as far as the epistle is concerned, I want to present a
classification. അത് പഠിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്നു.
Very beneficial for the ones who study.
ഈ ലേഖനത്തിന് പ്രധാനമായും രണ്ട് വിഭജനമാണുള്ളത്.
Now there are two divisions or classifications.
അതെന്തിനാണ് താൻ ഇതൊക്കെ വിഭജിക്കാൻ പോകുന്നതെന്ന് ഒരു ചിന്ത ചിലർക്ക് വരും.
Perhaps you might think, oh, why I'm going to describe all of these things.
നമ്മൾ ഈ പഠിക്കുന്ന വിഷയങ്ങൾക്ക് വാലും തലയും വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചാലേ പറ്റൂ.
Because if we have to get the head and the tail right of what we are studying, we need
to study. എഫേസ്യ ലേഖനം പഠിക്കാനാണെന്നും പറഞ്ഞു ചിലർ ആരംഭിച്ചിട്ട് പിന്നെ പോകുന്ന വെളിപാടിലോട്ട്.
There are people who start studying Ephesians and then we find them in Revelation.
കാര്യം പഠനത്തിന് ഒരു സ്വഭാവമുണ്ട്, ഒരു വിധമുണ്ട്.
Because there is a system, there is a character for the
study. പ്രസംഗം പോലെ അല്ല ഈ പഠനം എന്ന് പറയുന്നത്.
It is not just like a sermon.
പ്രസംഗത്തിന് ഒരു 4 പോയിന്റ്
മതി. As far as the sermon is concerned, 4 points are enough.
അതിൽ 2 പോയിന്റ് കൊണ്ട് തന്നെ മിക്കവാറും പ്രസംഗം തീരും.
And with 2 points itself, we can conclude a sermon.
എന്നാൽ പഠനം അതല്ല.
But study is a different
nature. അതുകൊണ്ട് ഓരോ പുസ്തകത്തിനും പഠനത്തിന്റെ സൗഹൃദാർത്ഥം അതിനൊരു വിഭജനം നമ്മൾ കൊടുക്കാറുണ്ട്.
And therefore, for the benefit of study, we divide the books we study.
അങ്ങനെ രണ്ട് വിധത്തിലുള്ള ഒരു വിഭജനമാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
So I want to put across two classifications for
Ephesians. ഒന്നാമത്തേത് ക്രിസ്തുവിൽ സഭയുടെ ധനം എന്നുള്ളതാണ്.
And firstly, it is the riches of of the church in Christ.
1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്.
That is covered in chapters 1 to 3.
രണ്ടാമത്തേത്
the second classification.
ക്രിസ്തുവിൽ സഭയുടെ ഉത്തരവാദിത്തമാണ്.
The responsibilities of the church in
Christ. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ്.
That is contained in chapters 4 to 6.
നോക്കൂ ദൈവസഭ എത്ര സമ്പുഷ്ടമായിരിക്കുന്നുവെന്ന് ഈ വിഭജനത്തിലൂടെ മനസ്സിലാക്കാൻ.
Through this classification we are able to realize the richness of the church of the Lord.
ക്രിസ്തുവിന്റെ ധനം ഏറ്റുവാങ്ങിയവരും അത് അനുഭവിക്കുന്നവരുമാണ് ദൈവത്തിന്റെ സഭ.
The church of God are a group of people who have received and experiencing the riches of Christ.
ലഭിച്ച ധനം എങ്ങനെ പ്രായോഗികമാക്കണം എന്നുള്ളതാണ് 4 മുതൽ 6 വരെയുള്ള അധ്യായം.
But the riches that have been bestowed upon us, how are you going to practically use to it? That is 4 to 6.
മറ്റൊരു വിഭജനം കൂടെ അധ്യായം പ്രതി അധ്യായം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Another classification based on chapter wise.
അധ്യായം 1.
Chapter 1.
സഭ ഒരു ശരീരം.
A church as a body.
അധ്യായം 2.
Chapter 2.
സഭ ഒരു മന്ദിരം.
A church as a temple.
അധ്യായം 3.
Chapter 3.
സഭ ഒരു മർമ്മം.
A church as a mystery.
അധ്യായം 4.
Chapter 4.
സഭ ഒരു പുതിയ സൃഷ്ടി.
A church as a new creation.
അധ്യായം 5.
Chapter 5.
സഭ ഒരു മണവാട്ടി.
Church as a bride.
അധ്യായം 6. സഭ ഒരു പടയാളി.
Chapter 6.
നോക്ക് ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം എന്ന് പറയുന്നത് നമ്മെ ആകെ പുളകിതരാക്കും എന്നുള്ളതിന് സംശയം വേണ്ട.
A study based on this classification surely will get us motivated.
പക്ഷേ ആ പഠനത്തിന്റെ ചാരിലേക്ക് വരുന്നവർക്ക് മാത്രമേ ഇത് രസിക്കാൻ പറ്റത്തുള്ളൂ.
But only those who enter into the innermost of the study can enjoy that.
പിന്നെ രസിക്കാൻ പറ്റുന്നത് ഒരിക്കൽ പോലും ഇത് വായിക്കാത്തവർക്കാണ്.
Then the other group is the ones who have never read Ephesians at all.
കാര്യം ഒന്നും മനസ്സിലാകുകയില്ല.
They will not understand anything.
പിന്നെ രസിച്ചുകൊണ്ടിരിക്കാമല്ലോ, കുഴപ്പമില്ല.
They can just keep on listening and enjoying.
അപ്പോൾ ഈ 6 അധ്യായങ്ങളിലെ വിഭജനം എന്ന് പറയുന്നത് എത്ര മനോഹരമാണ്.
Look at the wonder of the class.
ഒന്നുകൂടെ ഞാൻ പറയാം. 1 അധ്യായം സഭയൊരു ശരീരം, വാക്യം 23.
Chapter 1, church is a body, verse 23.
അധ്യായം 2, സഭയൊരു മന്ദിരം, വാക്യം 20 മുതൽ 22.
Chapter 2, verse 20 to 22, the church is a temple.
അധ്യായം 3, സഭയൊരു മർമ്മം, 4 മുതൽ 5 വരെ.
Chapter 3, verses 4 to 5, church is a mystery.
അധ്യായം 4, സഭയൊരു പുതിയ സൃഷ്ടി, 22 മുതൽ 24 വരെ.
Chapter 4, 22 to 24, church is a new creation.
അധ്യായം 5, സഭയൊരു മണവാട്ടി, 32 വാക്യം.
Chapter 5, verse 32, church is the bride.
അധ്യായം 6, സഭയൊരു പടയാളി, 13 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ.
And chapter 6, verse 10 to 13, a church is a soldier.
ഇനി 1 അധ്യായത്തിൽ സഭ എന്നുള്ളതിലേക്ക് നമുക്ക് തിരിയാം.
Let us turn our attention to the church as we find.
ഞാൻ ഓർപ്പിച്ചതുപോലെ 1 അധ്യായം സഭ ഒരു ശരീരം എന്ന വിധത്തിലാണ് പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്.
As I reminded you, chapter 1, Paul reveals church as a body.
സഭയെ ശരീരം എന്ന വിധത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം.
Introducing portions that refer to church as a body.
റോമർ 12:4-5.
Romans chapter 12, verses 4 and 5.
1 Corinthians 10:17.
1 Corinthians 10:17.
1 Corinthians 12:12-27.
1 Corinthians 12:12-27.
Ephesians 4:13-16.
Ephesians chapter 4, verse 4, verses 13 and 16 also.
5 Corinthians 23:30.
Chapter 5, verses 23 to 30.
Colossians 1:18-24.
Colossians chapter 1, verses 18 and 24.
2:19.
Colossians chapter 2, verse 19.
3:15.
Colossians 3, verse 15.
ഈ വേദഭാഗങ്ങളിലെല്ലാം തന്നെ
all of these scriptural portions
സഭയെ ക്രിസ്തുവിന്റെ ശരീരത്തോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്.
The church is likened to a body.
ക്രിസ്തുവിന്റെ ശരീരം.
Now we are all the body of Christ.
ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ നമ്മളൊക്കെ ശരീരത്തിന്റെ അവയവങ്ങളാണ്.
If the church is the body of Christ, we are all members of that body.
അവയവങ്ങളാണെങ്കിൽ അവയവങ്ങൾ ഒന്നിച്ചു പ്രവർത്തിച്ചെങ്കിലേ ശരീരത്തിന് വളർച്ചയും ആരോഗ്യവും ഉണ്ടായിരിക്കുകയുള്ളൂ.
If we are members, only if we work together can the whole body be strong and healthy.
നമ്മുടെ കൈ ഒരിക്കലും നമ്മുടെ വയറിനെ ചതിക്കാറില്ല.
The hand will never ever deceive receive the stomach.
ഞാൻ കൊടുക്കുന്നതെല്ലാം അവൻ വെട്ടി വിഴുങ്ങുകയാണ്.
Whatever I am giving, the stomach is eating.
ഇവൻ വെട്ടി വിഴുങ്ങുന്നതൊന്ന് കാണണം.
And you have to see how the man is eating.
അതുകൊണ്ട് ഇന്ന് ഞാൻ ചോറ് കൊടുക്കുമ്പോൾ കുറെ വിഷം കൂടെ ചേർത്ത് കൊടുക്കാം.
And therefore today when I give him food, I will put some poison into it.
അങ്ങനെ ഏതെങ്കിലും കൈ വിചാരിക്കുമോ?
Will any hand think like that?
വിചാരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും?
And if at all it thought like that, what would happen?
അതാ ശരീരത്തെ മുഴുവനും ബാധിക്കും.
And that is going to affect the whole body.
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അവയവങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്.
And therefore a word to the members who are sitting here.
ശരീരത്തിന് വിഷം കൊടുക്കരുത്.
Now you should not feed poison to the body. വിഷം
കൊടുക്കരുത്, വിഷം കുത്തരുത്.
You should not give poison.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കയ്പുള്ള പേര് മുളപ്പിക്കരുത്.
That's why you should not allow any root of bitterness.
അത് ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും.
Because that will affect the health of the body.
അത് ശരീരത്തിന്റെ വളർച്ചയെ മുരടിപ്പിച്ചു കളയും.
And that is going to inhibit the growth of the body.
അവയവങ്ങൾ തമ്മിൽ മത്സരിക്കാറില്ല.
And that is they do not rebel the members.
അവയവങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാറില്ല.
There is no war between the members.
അവയവങ്ങൾ തമ്മിൽ ഭോഷ്കു പറയാറില്ല.
There is no deceit among the members.
ഈ അവയവങ്ങളുടെ ഒക്കെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്
the only purpose of all the members of the body.
ഈ ശരീരം വളരണം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണം.
That the body should grow, the body should be strengthened.
അതുകൊണ്ട് വിവിധ സഭകളിൽ നിന്ന് വന്നിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ.
And to the dear brethren who have come from different churches.
നമ്മുടെയൊക്കെ സഭകൾ ക്രിസ്തുവിന്റെ ശരീരമാണ്.
Our churches are all the body of Christ.
നമ്മൾ ഓരോരുത്തരും ആ ശരീരത്തിന്റെ അവയവങ്ങളാണ്.
We are all members of that body.
നമ്മെ ഓരോ സ്ഥാനത്താണ് അവയവങ്ങൾ വെച്ചിരിക്കുന്നത്.
And members have been placed in respective places.
ഇപ്പൊ കൈക്ക് തോന്നുക എനിക്ക് കാലിന്റെ അവിടെ പോയിരിക്കണം.
If the hand is thinking I want to be in the place of the
leg. ഒരു ദിവസം കൈക്ക് തോന്നി ഇവിടെ വന്നിരിക്കണം, മൂക്കിന്റെ അവിടെ.
Perhaps one day the hand is thinking I should sit in the place of the nose.
മൂക്കിനോടൊന്നും മത്സരമാണ്.
It's a rebellion with the nose.
അതാണല്ലോ സഭയുടെയും മത്സരം.
That is the rebellion in the church.
എല്ലാവർക്കും മൂക്കിന്റെ ഭാഗത്ത് ഇരിക്കണം.
Everybody wants to sit in the place of the nose.
കസേര മുഴുവൻ മൂക്കിന്റെ ഭാഗത്തായി.
And all the chairs people want the nose.
കൈ എവിടെങ്കിലും ഇരുന്നോ.
And let the hand sit somewhere.
അപ്പോൾ ഈ മൂക്ക് വിചാരിച്ചു വടക്കുണ്ടാക്കാം.
And the mook
എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കാൻ.
And I should create a problem.
മൂക്ക് കൈയോട് പറഞ്ഞു.
And the nose is telling to the hand.
നീ ഒരു കാര്യം ചെയ്യ്, എന്റെ അടുക്ക വന്നു, എന്റെ അടുത്ത് എന്റെ സ്ഥാനത്ത് വന്നിരുന്നു.
And let's say the nose is saying you come and sit in my place.
എനിക്ക് വഴക്കൊന്നുമില്ല.
I don't have any problem.
എനിക്ക് നിന്റെ അത്രയും ബല ഒന്നുമില്ല.
I do not have strength as you.
അതുകൊണ്ട് ഞാൻ നിന്റെ സ്ഥാനത്ത് വന്നിരുന്നു.
So the nose will come and sit in my place.
എല്ലാവരും ഒന്ന് ഭാവനയിൽ കണ്ടേ എത്ര മനോഹരമായി.
I want you to imagine that situation in your mind.
ഈ കൈ ഇവിടെ വന്നു.
The hand sitting in the place of the nose.
മൂക്ക് വന്നു ഇവിടെയും വന്നു.
And the nose sitting in the place of the
hand. ഭാവനയിൽ കണ്ടേ.
Just imagine that in your mind.
അനർഹരായവരെ അർഹതയുള്ള സ്ഥാനത്തിരിക്കും.
That is unworthy people should never sit in
the place. ദൈവം ഓരോ അവയവങ്ങളെ എവിടെയൊക്കെ ഇരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
God has already decided where each member should sit.
അവിടെ വേണം ഇരിക്കാൻ.
That is where you should sit.
ഞാൻ എന്ന് പറയുന്ന ഈ അവയവം എവിടെ ഇരുന്നാലും എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ സഭ എന്ന ശരീരം വളരണം, ആരോഗ്യമുള്ളതായി തീരണം.
I as a member wherever I do sit, my intention should be only thing that the body of Christ should grow.
ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God himself help us.
അതാണ് ഇവിടെ നൽകുന്ന ദൂതം.
Now that is the message.
വളരെ വേഗത്തിൽ മുന്നോട്ട് പോകണമല്ലോ.
Very quickly let's proceed forward.
ശരീരമായ സഭയുടെ അംഗങ്ങൾ ആരാണ്?
Who are the members of the body?
അതിന്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം നമുക്ക് കാണാം.
Chapter 1 and verse 1.
ഇതൊക്കെ സാധാരണ വായിപ്പിക്കേണ്ടതാണ്, വായിപ്പിക്കാൻ നമുക്ക് ഒക്കുകയല്ലോ.
Normally we have to read all through all of these portions.
അവിടെ ശരീരമായ സഭയുടെ അംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്.
Now there are two terms used while describing the
members. ഒന്നാമത് പറയുന്നു എഫസോസിലുള്ള വിശുദ്ധന്മാർ എന്നാണ് പറയുന്നത്.
Firstly it is mentioned to the saints who are in Ephesus.
അത് ഈ മലയാളത്തിൽ ആ ബ്രാക്കറ്റിൽ എഫസോസിലുള്ള എന്ന് പറയുന്നിടത്ത് പുരാതന കയ്യെഴുത്തിൽ എഫസോസിലുള്ള എന്നില്ല.
In Malayalam it is put in bracket the saints in Ephesus, but in the ancient writing the word Ephesus is not there.
അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ട് അല്പം വിട്ടിട്ട് വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ എന്നുമാണ് എഴുതിയിരിക്കുന്നത്.
The introduction having written Paul an apostle, a space is given and then it says the saints and
faithful in Christ. ഈ ലേഖനം ഒരു ചാക്രിക ലേഖനമാണ്.
I mean to say that it is a very generic kind of an epistle.
സഭകളിലും കറങ്ങി നടക്കുന്ന ഒരു ലേഖനമായിരുന്നു.
So it is a encyclical kind of an epistle that goes around.
കൊലോസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്.
In Colossians we read like this.
ലവോദിക്കയിൽ നിന്നുള്ള ലേഖനം നിങ്ങൾ വാങ്ങി വായിക്കണം.
You have to get the epistle to the Laodiceans and read in your church.
ഈ എപ്പീസ് ലേഖനമായിരുന്നു എന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്.
And what is considered is that that epistle was the epistle.
അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ശരീരമായ സഭയുടെ അംഗങ്ങളെ കുറിച്ച് ഒന്ന് അവർ വിശുദ്ധന്മാരാണ്, രണ്ട് ക്രിസ്തു യേശുവിൽ വിശ്വാസികളാണ്.
As far as the members of are concerned, first of all they are saints and secondly they are faithful in Christ Jesus.
ആരെയാണ് ഇവിടെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിരിക്കുന്നത്?
Who are the people who are called here as saints?
എപ്പീസ് ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം നമുക്കറിയാം.
Ephesians chapter 2 verse 1 is familiar.
അവിടെ എന്താ പറയുന്നത്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
And you he made alive who were dead in trespasses and sins.
അപ്പോൾ ആത്മീയമായി മരിച്ചവരെയാണ് ഇവിടെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്.
So the ones addressed as saints were those who were dead in their sins and trespasses.
എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ഈ മുൻപിലത്തെ അവസ്ഥ ആത്മീയമായി മരിച്ചവരായി.
Dear children of God, our earlier state, we were also spiritually dead.
വാരൻ വിഎഷ്ബി എന്ന് പറയുന്ന ദൈവദാസൻ തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്.
The man of God in his book, he has written like this.
ഈ ലോകം എന്ന് പറയുന്നത് ആത്മീയമായി മരിച്ചിരിക്കുന്നവരുടെ ശവപ്പറമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Now the world is the graveyard of the people who are dead spiritually.
നമ്മളും ഒക്കെ ആ ശവപ്പറമ്പിൽ കടന്നവരായിരുന്നു.
We were all people who were lying in that graveyard.
അതുകൊണ്ടാണ് ഈ കർത്തൃമേശയുടെ സമയത്ത് മിക്കവാറും ചിലർ എഴുന്നേറ്റ് പറയുന്നത്, ചത്തനായെ പോലെ ഇരുന്ന് അടിയനെ ഓർക്കാൻ എന്തുള്ളൂ.
And that is why at the time of the Lord's Supper many people rise up and say that we were dead dogs, what were we to remember.
അത് കമ്മിറ്റി മീറ്റിംഗ് വരുമ്പോൾ അറിയാൻ ചത്തതായിരുന്നു.
But when the meeting is a committee meeting, we can see these dead dogs.
എന്തായിരുന്നാലും നമ്മൾ അത് സമ്മതിക്കുന്നുണ്ട്, മരിച്ചവരായിരുന്നു.
Whatever be it, at least we are accepting that we were dead.
അവരെയാണ് ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ ആരാണ്? നിങ്ങൾ വിശുദ്ധരാണ്.
It is that group who are introduced here as saints.
എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ,
dear brothers and sisters and youngsters,
നമ്മളൊക്കെ ആത്മീയമായി ജീവനില്ലാത്തവരാണ്.
We were all people who were spiritually dead.
ദൈവത്തിൽ നിന്ന് വളരെ വിദൂരതയിലാണ്.
We were all far away from God.
നമ്മൾ അശുദ്ധരായി.
We were unclean.
അങ്ങനെയുള്ള സ്ഥാനത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ നമ്മൾ വിശുദ്ധരായി തീരുവാൻ.
And for the single reason that we believed in the Lord Jesus Christ, we have become saints.
വിശുദ്ധൻ എന്ന പദം ഈ ലേഖനത്തിൽ 9 പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
The word saint has been used 9 times in this epistle.
പുതിയ നിയമത്തിൽ ആദ്യം വിശുദ്ധന്മാർ എന്ന് വിശ്വാസികളെ വിളിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 9 അധ്യായം 13 വാക്യത്തിലാണ്.
Acts of the Apostles chapter 9 and verse 13 is the first instance where believers of God were called as saints.
വിശുദ്ധൻ എന്ന പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഹാഗിയോസ് എന്ന വാക്കാണ്.
Hagios. The word in Greek for saints is hagios.
അതിനർത്ഥം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ, മാറ്റി വെക്കപ്പെട്ടവർ, വ്യത്യസ്തർ എന്നൊക്കെയാണ്.
The meaning is those who are separated for God and who are different.
അപ്പോൾ നമ്മൾ ആരാണ്?
So who are we?
ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്.
We are people who are separated for God.
മനസ്സിലാക്കണം, ദൈവത്തിനായി മാറ്റി വെക്കപ്പെട്ടവരാണ്.
We are kept aside for God.
നാം ദൈവസന്നിധിയിൽ ദൈവത്തിനായിട്ട് വ്യത്യസ്തരാണ്.
And we are different in God's presence.
നമ്മൾ വ്യത്യസ്തരാണ്, വിചിത്രരല്ല.
We are different but we are not strange.
നമ്മൾ പലപ്പോഴും വിചിത്രരായി മാറാറു.
Many times we become very strange.
ചബയിലെ ചില ആളുകളുടെ സ്വഭാവം തന്നെ അതിവിചിത്രമാണ്.
And some of the behaviors suddenly look very strange.
മറ്റുള്ളവരുടെ സഹിഷ്ണുത കൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ.
And they just keep continuing because of the long suffering of
others. നമ്മളാരും വിചിത്രരാകരുത്, നമ്മളൊക്കെ വ്യത്യസ്തരാകണം.
We should never be peculiar, we only ought to be different.
ദൈവം നമ്മെ സഹായിക്കട്ടെ.
And may God help us to that extent.
അപ്പോൾ വിശുദ്ധരാണ്.
We are saints.
ക്രിസ്തുവിൽ ഏതു മനുഷ്യനും വിശുദ്ധരാണ്.
In Christ any man is a saint.
ക്രിസ്തുവിനു പുറത്ത് ഏതു മനുഷ്യനും അശുദ്ധനാണ്.
And outside Christ any man he is unclean.
ക്രിസ്തുവിൽ എല്ലാവരും വിശുദ്ധരായിരിക്കും.
In Christ while everyone is a saint.
ക്രിസ്തുവിനു പുറത്ത് എല്ലാവരും അശുദ്ധ.
Apart from Christ everyone is unclean.
ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം.
Let us thank God for the good fortune that he has bestowed upon us.
രണ്ടാമത് ഈ സഭയുടെ അംഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
Secondly regarding the members of this assembly.
ക്രിസ്തു യേശുവിൽ വിശ്വാസികൾ എന്നാണ്.
It is mentioned a faithful in Christ Jesus.
KJV, അത് ഞാൻ പ്രത്യേകിച്ച് അതിന്റെ ഫുൾ ഫോം എല്ലാം പറയണ്ടല്ലോ. KJV translationൽ
in the KJV translation
ക്രിസ്തു യേശുവിൽ വിശ്വസ്തന്മാർ എന്നാണ് പറഞ്ഞത്.
It is mentioned that those who are faithful in
ഇവിടെ ക്രിസ്തു യേശുവിൽ വിശ്വാസികൾ എന്നാണ്.
Here is mentioned in മലയാളം
ആ പരിഭാഷയിൽ ക്രിസ്തു യേശുവിൽ വിശ്വസ്തന്മാർ എന്നാണ് പറഞ്ഞത്.
But in the KJV the translation is those who are faithful in Christ Jesus.
വേദപഠിതാക്കളുടെ അഭിപ്രായത്തിൽ ക്രിസ്തു യേശുവിൽ വിശ്വസ്തന്മാർ എന്നതിനേക്കാൾ ക്രിസ്തു യേശുവിൽ വിശ്വാസികൾ എന്നുള്ളതാണ് കുറെ കൂടെ ശരി എന്നാണ് പറയുന്നത്.
The opinion of the Bible scholars is that a better translation is not faithful in Christ Jesus but those who have put their faith in Christ Jesus.
ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്,
yet another matter I want to remind you,
ഈ രണ്ട് പദങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ ലേഖനത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം.
On the basis of the foundational meaning of these two terms we can classify the epistle.
ആദ്യ ഭാഗം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്.
The first term is from chapter 1 to
അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നവർ എങ്ങനെയാണ് വിശുദ്ധരായി തീർന്നത് എന്നവിടെ പറഞ്ഞിരിക്കുന്നു.
It is mentioned there how those who were dead in trespasses and sins were transformed to become saints.
എന്നാൽ രണ്ടാം ഭാഗം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ്.
The second portion chapter 4 to 6.
അവിടെ വിശുദ്ധന്മാർ വിശ്വസ്തരായി എങ്ങനെ ജീവിക്കണമെന്ന് പ്രതിപാദിച്ചു.
There it deals with the subject how saints can live faithfully.
നമ്മൾ വിശുദ്ധന്മാരാണ്.
We are all saints.
നമ്മൾ വിശുദ്ധന്മാരാണെന്ന് എങ്ങനെയാ വെളിപ്പെടുത്തുന്നത്?
How can we manifest the fact that we are faithful?
വിശ്വസ്തരായി ജീവിക്കണം.
We can manifest that we are saints.
രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്.
Now these two things have to be
സൗജന്യമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടു.
We have been freely
അങ്ങനെ സൗജന്യമായി വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരായ നാം അത് വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ പ്രായോഗിക തലത്തിലെ വിശ്വസ്തത കൊണ്ടാണ്.
And those of us who have been freely accorded this term of saints, we should manifest that by our practical living.
രണ്ടാമത് ഞാൻ ഈ ഭാഗത്തു നിന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്,
the second truth I want to point out from this,
ശരീരമായ സഭയുടെ ആത്മീയ അനുഗ്രഹങ്ങളാണ്.
The spiritual blessings of the church.
അതിന്റെ ഒന്നാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് അത് കാണുന്നത്.
Chapter 1 verses 3 to 14 we are seeing.
ഒന്നാമത് ഓർത്തു, ഈ സഭ എന്ന ശരീരത്തിന്റെ അംഗങ്ങൾ.
First we remember the members of the body of Christ.
അവരെ വിശുദ്ധന്മാരാണ്.
And now they are saints.
ക്രിസ്തുയേശുവിൽ വിശ്വാസികളാണ്.
And they are believers in
Christ. രണ്ടാമത് ശരീരമായ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ.
Secondly the blessings bestowed upon the body of Christ.
അതാണ് 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്.
That is what in find in verses 3 to 14.
ഈ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഓർക്കാൻ കഴിയുന്നത് ഗ്രീക്കിൽ ഇതൊരൊറ്റ വാചകമായിട്ടാണ്.
Verses 3 to 14 in the Greek language is one sentence.
എന്നാൽ ഈ മലയാളത്തിൽ പല വാചകങ്ങളായിട്ടാണ് അത്
കൊടുത്തിരിക്കുന്നത്.
എന്ന ഗ്രീക്ക് ഭാഷയിൽ ഒറ്റ വാചകമായിട്ടാണ് ഈ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ
പോയിരിക്കുന്നത്.
ഇങ്ങനെയുള്ള നീണ്ട നീളമുള്ള 7 വേദഭാഗങ്ങൾ ഈ ലേഖനത്തിൽ പലയിടങ്ങളിലായിട്ടുണ്ട്.
Now such kind of very long sentences are found 7 in number in this episode.
നമുക്ക് ആ അനുഗ്രഹങ്ങളിലേക്ക് വരാം.
Let us now look at the blessings.
അപ്പോൾ ശരീരമായ സഭയ്ക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്.
So the body of Christ, the church, has received spiritual blessings.
എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരോട് ഞാൻ ഓർപ്പിക്കട്ടെ.
Dear brothers and sisters,
ഈ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയത് ഒരു വ്യവസ്ഥയും കൂടാതെ.
The spiritual blessings were given to us based on no condition.
നിങ്ങൾ ആ ലേഖനം ഒന്ന് പഠിച്ചു.
You study the epistle.
ഒരു വ്യവസ്ഥയും കൂടാതെയാണ് സഭയ്ക്ക് ഈ ആത്മീയ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നത്.
Without any condition spiritual blessings have been bestowed upon the church.
എന്നാ പുതിയ പഴയ നിയമത്തിലേക്കൊന്ന് വന്നേ.
But when we look to the Old Testament,
ആവർത്തന പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായങ്ങൾ,
look at the latter chapters of Deuteronomy,
മോശയുടെ അന്ത്യ വചനങ്ങൾ,
look at the last words of Moses,
ആ വചനങ്ങളിൽ ഇസ്രായേൽ ജനത്തിനു കൊടുക്കുന്ന അനുഗ്രഹങ്ങളും ഉണ്ട് ശാപങ്ങളും ഉണ്ട്.
In that portion there is the blessings for Israel and curses for Israel.
പക്ഷേ അനുഗ്രഹങ്ങൾ ഇസ്രായേൽ ജനം അനുഭവിക്കണമെങ്കിൽ അവിടെ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്.
But if the Israel has to enjoy the blessing there is a condition.
എന്താണ് അവിടെയുള്ള വ്യവസ്ഥ?
And what is that condition?
ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ അനുസരിച്ച് നടന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് കിട്ടുമെന്ന്.
If you obey the commands that I am giving you now, then this
നിങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും.
I thank God for you paying attention.
ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക, തുടർന്നും
Do kindly pay attention.
പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് വ്യവസ്ഥയുടെ വെളിച്ചത്തിൽ അനുഗ്രഹം കൊടുക്കുമ്പോൾ,
in the Old Testament while the blessings were given to Israel conditionally,
പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്ക് അനുഗ്രഹം കൊടുക്കുന്നിടത്ത് ഒരു വ്യവസ്ഥയും പറഞ്ഞിട്ടില്ല.
In the New Testament the blessings have been bestowed on the church of God.
തുടങ്ങുന്നത് എന്താ പറയുന്നത്?
In the beginning itself what
സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു.
Every spiritual blessing in heavenly places in Christ.
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I praise God.
ഒരു വ്യവസ്ഥയും ഇല്ലാതെ നമ്മെ അനുഗ്രഹിച്ചു.
Without any conditions he has blessed us.
അതുകൊണ്ടുള്ള ഗുണം എന്നാ?
And what is the benefit?
നിങ്ങൾ ഇന്നത് ഇന്നത് ചെയ്യണമെന്ന് പറയേണ്ട കാര്യം.
It is not mentioned that we have to do this.
ഞാൻ ഒന്ന് വ്യത്യാസപ്പെടുത്തി പറയാം.
Let me say it in a different way.
മറ്റവർ അനുഗ്രഹം പ്രാപിക്കാൻ ഈ വ്യവസ്ഥകൾ പാലിക്കണമല്ലോ, അനുഗ്രഹം കിട്ടണമെങ്കിൽ പാലിക്കണമല്ലോ എന്ന് കരുതിയാണ് വ്യവസ്ഥ പാലിക്കുന്നത്.
The earlier time the people were doing things because conditionally they had to do it to receive blessing.
ഇത് പാലിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഇരിപ്പെന്താ, ഈ അനുഗ്രഹം എനിക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു.
Even while they are obeying the commandments, what is the innermost thinking in their heart? Then I will receive the blessing.
നിയമത്തിൽ സഭ അങ്ങനെയല്ല.
But in the New Testament the church is
അനുഗ്രഹം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടല്ല വ്യവസ്ഥ പാലിക്കുന്നത്.
They did not follow the precepts of God thinking they will get the blessings.
വ്യവസ്ഥയില്ലാതെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കും.
ബിക്കോസ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് മീ അൺകണ്ടീഷണലി ദെയർഫോർ ഐ വിൽ ഹോൾഡ് ഹാർട്ടഡ്ലി ഒബേ ഗോഡ്.
മനസ്സിലാക്കണം,
യു ഹാവ് ടു ലുക്ക് അറ്റ് ദി ഡിഫറൻസ്.
പഴയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത് എനിക്ക് അനുഗ്രഹം പ്രാപിക്കാം.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് വി ഹാഡ് ടു ഫുൾഫിൽ കണ്ടീഷൻസ് ദെൻ റിസീവ് ദി ബ്ലെസിംഗ്.
പുതിയ നിയമത്തിൽ ലേഖനത്തിൽ അങ്ങനെയല്ല കാണുന്നത്.
ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ് ദാറ്റ്സ് നോട്ട് വാട്ട് വി ഫൈൻഡ് ഇൻ ദി എപ്പിസ്റ്റിൽസ്.
വ്യവസ്ഥയില്ലാതെ എന്നെ അനുഗ്രഹിച്ചതിനാൽ ഞാൻ അനുഗ്രഹിച്ച് എന്റെ ദൈവത്തെ അനുസരിക്കും.
നൗ വിതൗട്ട് എനി കണ്ടീഷൻസ് സിൻസ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് മീ ഐ ആം ഗോയിങ് ടു what a blessed life.
ശ്രദ്ധിക്കുന്ന യുവതികളെ, സഹോദരി,
those who are listening to me tonight,
നമുക്ക് ദൈവം ഒരു വ്യവസ്ഥയും ഇല്ലാതെ ആത്മീയ അനുഗ്രഹം തന്നപ്പോൾ നാം ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കേണ്ടതാണ്.
Because God has given us spiritual blessings without any condition, automatically we have to obey him.
അതിനാരും എന്നെ നിർബന്ധിക്കേണ്ട കാര്യം.
Nobody should pressurize me.
എന്നെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യം.
Nobody should force me into that.
അത് ഞാൻ ചെയ്യേണ്ടതാണ്.
And that is something I ought to do.
ഈ ഒരു കാഴ്ചപ്പാട് ഈ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കും.
Now this kind of a vision should follow us through
this study. ഈ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത്,
when you think about the blessing, firstly,
ആത്മീയ അനുഗ്രഹങ്ങളുടെ ഉറവിടം.
We see that is the source of the spiritual blessing.
പിതാവായ ദൈവത്തിൽ നിന്നാണ്.
It is from God the
Father. അപ്പോൾ നമുക്കുള്ള ആത്മീയ അനുഗ്രഹത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൽ നിന്നാണ്.
The source of the spiritual blessings for us, it is from God the Father.
എന്റെ വാത്സല്യ സഹോദരങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ തെറ്റിദ്ധരിക്കുകയല്ലെന്ന് ഞാൻ കരുതുന്നു.
My dear brothers and sisters, I hope you will not misunderstand
me. പലപ്പോഴും നമ്മൾ ഈ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഭൗമികമായ കാര്യം.
Many times when we talk about blessings, our thoughts are always on material.
പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഞങ്ങളെ ഇത്രത്തോളം
including me, we all say like this, God has brought me thus far.
ചിലരെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഒരുപാട് ഏബനേസർ കല്ലുകൾ നാട്ടേണ്ടതായിട്ടുണ്ട്.
Certain people when they are praying they said that as far as our family is concerned, because of the blessings there are so many ebenezers that we have to set up.
മൊത്തം നാട്ടി നാട്ടി അകത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണാത്ത വിധത്തിൽ മതിലിന് പൊക്കം കൂടിപ്പോയി.
But what has happened is the walls around the houses, the height has increased so that others cannot even see them.
ഏബനേസർ കല്ലുകൾ നാട്ടുക എന്നൊക്കെ പറയുന്ന പഴയ നിയമത്തിലെ അനുഭവത്തിൽ നിന്ന് ഭൗതികമായ അനുഗ്രഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് നമ്മൾ.
And comparing the setting of the stones of Ebenezer in the Old Testament, we are comparing it to only spiritual material blessings in the present.
എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, നാം അനുഭവിക്കുന്ന ഭൗതിക നന്മകൾ ദൈവം നമുക്ക് നൽകുന്നതാണ് സംശയമില്ല.
There is no doubt that the material blessings we are enjoying, surely God is only giving it to us.
പക്ഷേ ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണേണ്ട കാര്യമില്ല.
But we should not look at it as a great blessing from God.
പഴയ നിയമത്തിലെ ജനത്തിനാണ് ഭൗമികമായ അനുഗ്രഹം കൊടുത്തത്.
In the Old Testament times God has given material blessings.
പുതിയ നിയമത്തിലെ നമുക്ക് ആത്മീയ അനുഗ്രഹം.
But in the New Testament times it is spiritual blessings.
ഭൗമികമായ കാര്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്?
Regarding material things, what has been mentioned?
തിമൊഥെയൊസിന്റെ ലേഖനത്തിൽ പറയുന്നു.
We read that in the epistle to the Timothy.
1 തിമൊഥെയൊസ് 6-ൽ പറയുന്നുണ്ട്.
In 1 Timothy chapter 6.
എന്താ പറയുന്ന ഭൗമിക കാര്യത്തോടുള്ള ബന്ധത്തിൽ?
What is it mentioned regarding material blessings?
അറിയാമെങ്കിലും ഉണ്ടുകാരെന്ന് എനിക്കറിയാം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക.
It is mentioned there that if you have to eat and to wear you should consider it sufficient. Be content.
Appo adinakku oru vaadu vyakhyanangal undu.
So there are so many interpretations regarding that. What should we consider is enough? Just if you have to eat and to wear.
Adinulla vyakhyanam oru divasam kondallallo undu theerunnathu.
But it is not the eating is not over in one day.
Talamuragal kadakkundoru undondirikkana.
As the generations are still there, they have to all eat.
Adanusarichu sambarikkanamenna Paulos paranjathu.
So what Paul is saying that we have to earn and gather wealth for our generations.
Angana allennu namukku nannayittu ariya.
We know very clearly that is not what the Bible is saying.
Paranjathinte saaram.
But the summary of what I'm trying to say.
Pudhiya neema vishwasikku.
As far as a New Testament believer is concerned.
Anugraham ennu parayunnathu.
The blessing means to him. There is only one blessing. And that is a spiritual blessing.
ഇനി ഞാൻ ചോദിക്കട്ടെ ദൈവത്തിനെ കൊള്ളാത്തവരായിട്ട് കുറേ വീടും സൗകര്യവും പത്രാസും ഉണ്ടായിട്ട് എന്നാ ഗുണം?
What is the use of being unfruitful, useless to God and having all material possessions?
കുടുംബ പ്രാർത്ഥനയില്ല.
There is no family prayer.
ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല.
There is no love between the husband and wife.
പിള്ളേരും മാതാപിതാക്കളും തമ്മിൽ ബന്ധമില്ല.
And there is no relation between the children and the parents.
പിന്നെ ആരാഴ്ച ഒരു കടം വീട്ടുന്നതുപോലെ അപ്പുറകിൽ വന്നിരിക്കും.
And just like paying a debt on a Sunday they come and sit.
മിണ്ടാതിരുന്നു ദൈവം അറിഞ്ഞുകൊള്ളുവീൻ എന്നുള്ള വചനപ്രകാരം വാ വിളിക്കുകയല്ല.
And according to the word that says be quiet, be silent and know that I am God.
ശിഷ്യം പോലും ഉണ്ട്.
They have a lot of wealth.
ബാങ്കിൽ വേണ്ടുവോളം ഉണ്ട്.
They have a lot of money in the bank.
ആത്മീയമായിട്ട് ഒരു ഗുണവും മണവും ഇല്ലെങ്കിൽ മറ്റുള്ളവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം?
But if there is no goodness or taste spiritually, then what is the difference between us and them?
അംബാനിക്കില്ലേ?
As far as Ambani is concerned.
അംബാനിക്കില്ലേ?
For Ambani.
ടാറ്റയ്ക്കില്ലേ?
And Tata.
പിന്നെ വേറെ ആരാണ്? അങ്ങനെയുള്ളവർക്കൊക്കെ ഇല്ലേ?
All of them have a lot of wealth.
അപ്പോൾ ഭൗമികമായതല്ല നമുക്ക് പ്രമാണമായിരിക്കുന്നത്.
So the principle for us is not material.
ആത്മീയമായുള്ള അനുഗ്രഹം.
It is spiritual blessing.
അത് പിതാവിൽ നിന്ന് നമുക്ക് തരുന്നു.
And that has been given to us from God the Father.
അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പിതാവായ ദൈവം നമ്മെ ധനികരാക്കി.
In short, it is God the Father who has made us rich. He has made us rich.
നമ്മളൊക്കെ ആരാ? ധനവാന്മാരാണ്.
We are all wealthy, rich.
നമ്മുടെ ഇരിപ്പും പടുതിയും കണ്ടാ തോന്നുകയല്ല.
But the way we sit,
ഇതുപോലെ ദരിദ്രവാസിയായ ഒരാൾ ലോകത്തില്ലെന്ന് തോന്നിപ്പോ.
People would think such poor people there are not on the face of the earth.
എന്തേലും പറയുമ്പോൾ ഒരു ചിരിയൊക്കെ ഉണ്ട്.
Sometimes you laugh when I say something.
അല്ലെങ്കിൽ ആപാടെ മൂടി കെട്ടിയാണ് ഇരിപ്പ്.
Otherwise it is very overcast.
ഒന്ന് കേറി വന്നാൽ ഒന്ന് മനം തുറന്നൊന്ന് ചിരിക്കൂ.
When you come inside, do you open heartedly smile?
വളരെ പാടാ ചിരിക്കുന്ന കാര്യം.
It is very difficult to smile.
നമ്മുടെ ആളുകളെ ഞാൻ തിരിച്ചറിയുന്നു. ഈ ബസ്സിലൊക്കെ അല്ലാതൊക്കെ പോകുമ്പോൾ തിരിച്ചറിയുന്നത് ചിരിക്കാതുള്ള മുഖം കാണും.
I recognize our people when I travel on the bus, faces that do not laugh or smile.
എന്തൊരു ജീവിതമായി.
What kind of a life is this?
എന്റെ വാത്സല്യ സഹോദരങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം.
Dear brother, and something that you should remind.
നമ്മെ അയ്യോ നമ്മെ ധനികരാക്കിയിരിക്കുക.
And now God has made us rich.
ഈ ലോകത്തിലെ സമ്പന്നന്റെ കയ്യിലുള്ള കോടി കണക്കിനുള്ള മുതലുണ്ടല്ലോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ധനത്തിന്റെ മുൻപിൽ അത് കേവലം ഒരു ചില്ലറയാണ്. ചില്ലറ.
Now when you compare the wealth that is in the hands of the wealthy in the world, the richest God has bestowed upon us, in comparison their wealth is nothing but pennies.
ഇത് കാണാൻ എത്ര പേർ കഴിയും?
How many can have the vision to see that?
ഞാൻ 47 വർഷമായി കർത്താവിന്റെ വേല ചെയ്യുന്നു.
It is almost 47 years I am saving.
അങ്ങനെ വേല ആരംഭ സമയത്ത് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ഒരു മനുഷ്യൻ.
In the beginning I had to encounter a lot of difficulties.
നല്ല വിധത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയും, ഇന്നലെ പട്ടിണിയെങ്കിലും ഉണ്ടായിരുന്നു, ഇന്ന് അതും ഇല്ലെന്ന് പറയും.
In a good way I used to say like this, yesterday at least I, you know, ഒരു
അവസ്ഥയിലൂടെ ജീവിച്ചവനാ.
I had lived through hunger.
അപ്പോൾ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
To my wife like this.
ഞാൻ കർത്താവിന്റെ വലിയ പ്രസംഗമൊന്നും അന്നുമില്ല, ഈ ഭവനം സന്ദർശിക്കുക, പരസ്യവും ഇതൊക്കെയാ. ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ,
at the time only I had this house visiting and ministries.
ഞാൻ വീട്ടിലേക്ക് ഇതേ പ്രവർത്തനം കഴിഞ്ഞു വരുമ്പോൾ,
and when I come to my house,
അരിയില്ല മുളയില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്റെ അടുക്ക വന്നേക്കരുത്.
I told her don't come and say there is no rice.
അയാൾ ചോദിച്ചു, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ പറയണോ എന്ന് ചോദിച്ചു.
So she told, if there is no not available,
ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിലും എനിക്ക് ഉണ്ടെന്നുള്ളത് കേൾക്കണോ.
Should I say that I still have when I don't have?
പാവത്തിന് അത് പിടികിട്ടിയില്ല.
But she did not understand what I'm saying.
ഇന്ന് ഞാൻ പറയുന്ന പലതും പിടികിട്ടുക.
And even today she doesn't understand.
അതുകൊണ്ടാണ് ഞാൻ നിന്നു പോകുന്നത്.
And that is why
അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലെങ്കിലും എനിക്ക് ഉണ്ടെന്ന് കേൾക്കണമെന്ന്
പറഞ്ഞു. അയാൾ
ചോദിച്ചു അതെങ്ങനെയാ പറ്റുന്നത്.
സോ ഷീ ആസ്ക്ഡ് മീ ഹൗ കാൻ ഐ ഡു ദാറ്റ്.
അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ പ്രവർത്തനം ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വീട്ടിലോട്ട് വരുമ്പോ
വെൻ ഐ എം കമ്മിങ് ടയർഡ് ആഫ്റ്റർ ദ മിനിസ്ട്രി
അരിയില്ല മുളകില്ല എന്ന് പറയാതെ
വിതൗട്ട് സേയിങ് ദേർ ഇസ് നോ റൈസ് ആൻഡ് സ്പൈസസ്
ഇവിടെ അരിയില്ലായ്മ ഉണ്ട് എന്ന് പറയാം.
You have to say that
mulagillayma und
there is a lack of rice
odivil undennu kekkala
at least the word is available
enna njan parnadhine oru karyam undu
but there is a meaning
logathil chila karyangal illadu pogunnathilulla paradhi alla nam cheyendathu namukku anarghamaya sthanathu labichittulla shaatmiyamaya anugrahathinte koombaram kandu devathe stuthikkukayanengil jeevithathinte ഏതൊരു സാഹചര്യത്തിലും ഒരു വിശ്വാസിക്ക് സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ കഴിയും.
Our complaints should not be of the lack that we have about the things in the world, but our praise and joy should be the immeasurable riches that is there in heaven for us, and that would make a believer very happy and rejoicing. നമ്മെ
ധനികരാക്കിയിരിക്കുന്നു.
Now God is the one who has made us rich.
2 കൊരിന്ത്യർ 8:9 നമുക്ക് വളരെ പരിചിതമാണ്.
2 Corinthians chapter 2 and verse 8 is very familiar.
നമ്മെ സമ്പന്നരാക്കാൻ ക്രിസ്തുവിനെ ദരിദ്രനാക്കി തീർത്ത ദൈവകൃപയെ കുറിച്ച് അവിടെ പറയുന്നു.
There is mentioned that how to make us rich Christ had to undergo poverty.
ദൈവത്താൽ ക്രിസ്തുവിൽ സഭ എത്രമാത്രം ധനികയായിരിക്കുന്നു.
We see how the church through God the Father is rich in Christ.
രണ്ടാമത് ഈ അനുഗ്രഹത്തെ കുറിച്ച്
secondly regarding the blessing
ആത്മീയ അനുഗ്രഹത്തിന്റെ പരിധിയാണ്.
സ്വർഗത്തില് meaning in heaven
sabaiki levikan or anugrahavum sheshichittilla.
Now there is remaining no other blessing in heaven for the church to receive.
Alle pandakka cherupathilokke njangal aaru makkala ullada.
In our younger days we were six children.
Cherupathil aaru makkala nalla cherupathil oru karyam parayan povana njangal aaru makkala aanu unda.
We were six children.
ഞങ്ങൾ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത്
ഞങ്ങളുടെ
അമ്മ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഞങ്ങളെ വളർത്തി.
മൈ മദർ വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ബ്രോട്ട് അസ്
അപ്പോ അല്പമെങ്കിലും ആഹാരം ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ
ഇഫ് ഷീ യൂസ്ഡ് ടു കീപ് അസൈഡ് എ ലിറ്റിൽ ഫുഡ്
ഞങ്ങള് പാത്രത്തിലോട്ട് ഇങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങൾ നോക്കുന്നു പോലെ ഇങ്ങനെ
വി പുഡ് പീപ് ഇൻ ടു ദ പ്ലേറ്റ്സ് ജസ്റ്റ് ലൈക് എ കിറ്റൻസ് വുഡ് ഡു
അതും കുടിക്കതാ
our desire give us
തെകഞ്ഞു പറ്റുന്നില്ല അതും കുടിഞ്ഞതാ
give us that also don't keep
അമ്മ പറയ അത് ഇങ്ങനെ ഇപ്പ തരാൻ പറ്റുന്നതല്ല
mother would say this is not for you now
അത് ഇനിയും വേണ്ടതാ
it is required later
അമ്മ അവിടെ അത് ബാക്കി വെച്ചിരിക്കുന്നു
and mother would keep it aside
നമുക്ക് ദൈവത്തോട് ചോദിക്കാം
now we can ask god
സ്വർഗ്ഗത്തിൽ അല്പം കൂടി ഇരിപ്പില്ലേ
do you not have something more in heaven give that also to us
കുറച്ച് അനുഗ്രഹമല്ലേ തന്നുള്ളൂ
you have given only few blessings
അതും കുടിഞ്ഞതാ
give the remaining also
നമ്മുടെ ദൈവം നമ്മളെ നോക്കിയിട്ട് പറയും മക്കളെ ഇനി ഒരു അനുഗ്രഹവും നിനക്ക് തരാനില്ല മൊത്തം തന്നിരിക്കുന്നു
God would look at us and say there is no blessing remaining for you to be given.
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
That is what is written here.
സകല അനുഗ്രഹവും
every spiritual blessing.
എന്റെ വിശ്വാസിയെ
ദൈവത്തോട്
എത്ര നന്ദിയുള്ളവരായി.
How thankful you have to be to God.
ഈ ദൈവത്തെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കണം.
How much more we have to love God.
ആ അനുഗ്രഹത്തിന്റെ പരിധി പറയുകയാണ് സകല ആത്മീയ അനുഗ്രഹത്താൽ.
The bounds of the blessing mentioned there every spiritual blessing.
സ്വർഗ്ഗത്തിൽ ഒരു അനുഗ്രഹവും മാറ്റി വെച്ചിട്ടില്ല.
There is no blessing that is kept aside in heaven.
ഈ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുമ്പോൾ അടുത്തത്
When we talk about heaven next
ആത്മീയ അനുഗ്രഹങ്ങളുടെ അധികാര വലയം.
It is the authoritative domain.
ഞാൻ രണ്ട് കാര്യം അനുഗ്രഹത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചു.
Regarding blessing, I reminded you to
ഒന്ന് അനുഗ്രഹത്തിന്റെ ഉറവിടം.
One, the source of the blessing.
പിതാവായ ദൈവം.
That is God the Father.
രണ്ട് അനുഗ്രഹത്തിന്റെ പരിധി.
Secondly, the limit or bounds of blessing.
സകല ആത്മീയ അനുഗ്രഹം.
It is every spiritual blessing.
മൂന്നാമത്.
And thirdly,
ആത്മീയ അനുഗ്രഹങ്ങളുടെ അധികാര വലയം.
And the authority of the spiritual blessings.
അത് സ്വർഗ്ഗത്തിലെ.
That is.
അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്.
That is from heaven.
ഭൂമിയിൽ നിന്നല്ലെന്ന്.
It is not from the earth.
മനസ്സിലായില്ലേ ഭൂമി എന്നല്ല
യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഫ്രം ദ
എർത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു
ദി അതോറിറ്റി ഹാസ് ബീൻ ഗിവൻ ഫ്രം ഹെവൻ
നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ഉയരത്തിൽ നിന്ന് കിട്ടി
സോ ഓൾ ദി ബ്ലെസ്സിംഗ്സ് ഹാവ് കം ഫ്രം അബവ്
അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3:1-2 വാക്യങ്ങളിൽ രണ്ട് വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്
ദാറ്റ് ഈസ് വൈ കൊലോസ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 and 2 പോൾ സേസ്
എന്താ ഉപയോഗിച്ചിരിക്കുന്നത്
വാട്ട് ഡസ് ഹി സേ
ഉയരത്തിലുള്ളത് ചിന്തിപ്പി.
Set your minds on things above.
ഉയരത്തിലുള്ളത് അന്വേഷിപ്പി.
And seek after the things above.
എല്ലാം പിടി കിട്ടിയോ?
Did you understand?
അയാള് കിട്ടിയതുപോലെ ഇരിപ്പ്. ഉയരത്തിലുള്ളത് ചിന്തിപ്പി.
You set your minds on things above.
എന്റെ വാത്സല്യ യുവതിയുവാക്കളും സഹോദരങ്ങളും ഓർക്കണം.
Dear brothers and sisters and youngsters.
നമ്മുടെ ചിന്തയും നമ്മുടെ അന്വേഷണവും പൂർണ്ണമായി കേന്ദ്രീകരിക്കേണ്ടത് ഉയരത്തിലാണ്.
Our minds and our daily living, the means is from above.
കാരണം നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്ന ആത്മീയ അനുഗ്രഹം ഉയരത്തിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നല്ല.
Because the spiritual blessings poured down upon us is from heaven and not.
ഇസ്രായേലിന്റെ അനുഗ്രഹം മണ്ണിൽ നിന്നായിരുന്നു, ഭൂമിയിൽ.
The blessing of Israel, it was from the earth.
Udinim Israel di anugraham uyarathil ninna.
Blessing of the New Testament Israel is from above.
Nammal athra bhagyavanmar.
And we are so blessed.
Endaan namukku swargathil nam swargathil povan irikkunnavara.
We are all waiting to go to heaven.
Ano.
Is it true?
Povarikkalle. Swargathilekku povaa.
We are all journeying to heaven.
Orikkal oru devadasam parne
once an evangelist said,
nammal ivada thamasikkunu ennadil alla prasakthi irikkunnathu.
It's not important where we are residing.
Chalak angane ee thamasa sthalathe kurichu
some people are giving importance to the place of residence.
Ippa evadiya?
Where are you now?
Bangalore la.
I am in Bangalore.
Oh, Bangalore la.
Oh, you are in Bangalore.
Nammal evadiya?
Where are we?
Chennai la.
I am in Chennai.
Kodumilla nalla sthalava.
It's also a good place.
Ningal evada?
What about you?
Pathanamthitta.
Ah,
Pathanamthitta.
Oh.
Ningal evadiya?
Where are you?
Kottayam.
Kottayam.
Oh, Kottayam. Oh. Nammal ippa evada?
Where are we now?
High range la.
High range.
Oh, aa kaattila alle.
So you're in the jungle.
Enda ponnu sahodarangale.
Dear brethren.
Hallelujah. Evada paarkunnu ennadilalla prasakthi, engottu pogunu ennadilana prasakthi irikkunnu.
The importance is not Stotram. Where we reside, the importance is thing is where we are journeying to.
Velippadu pusthakam vaikunnundallo alle pinne adey ullu ippo.
We are reading the book of Revelation.
പെർഗമോസ് സഭയെ കുറിച്ച് വായിക്കുന്നത്.
We read about the church at Pergamos.
നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
I know where you reside.
എവിടെ പാർക്കുന്നു?
Where are you residing?
സാത്താന്റെ സിംഹാസനം ഉള്ളടത്ത് പാർക്കുന്നു.
You are residing in the throne of Satan.
അങ്ങനെ പാർക്കുന്ന നിന്നെ കുറിച്ച് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്.
And regarding you who are staying in a place, I have two things to say.
എങ്കിലുള്ള വിശ്വാസം നീ നിഷേധിച്ചില്ല.
You have not denied the faith in me.
എന്റെ നാമം നീ മുറുകെ പിടിച്ചു. Hallelujah.
You held on to my name.
എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ.
Dear brothers and sisters.
യുവതീ യുവാക്കളെ.
And the youngsters.
ഇന്ന് രാത്രിയിൽ ഈ വാക്കുകളെ ശ്രദ്ധിക്കണം.
Pay attention to the.
നാം എവിടെയും പാർക്കട്ടെ.
ഏത്
കാട്ടിലും പാർക്കട്ടെ.
In any place.
നമ്മുടെ വീടിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം.
The subject is not how much square feet we
have. അതിന് എന്ത് കോമ്പൗണ്ട് ഉണ്ടെന്നുള്ളതല്ല നമ്മുടെ വിഷയം.
And not how much of a compound.
നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം ഉണ്ടെന്നുള്ളതല്ല വിഷയം.
And not in the abundance of the material possessions.
ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു.
I praise God.
ഏത് സാഹചര്യത്തിൽ എവിടെ പാർത്താലും ദൈവത്തിന്റെ പൈതൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാഴ്ചപ്പാടിൽ വേണം ഈ മണ്ണിനകത്ത് ജീവിക്കാൻ.
In whatever circumstance I am living, wherever I might be, the vision that where I am journeying unto, that is the vision that we ought to have.
സ്വർഗ്ഗത്തിലെ അനുഗ്രഹമാണ് നമുക്ക്.
We have been given the blessings from heaven.
ദൈവമക്കൾക്കുള്ളതെല്ലാം സ്വർഗ്ഗത്തിലാകട്ടെ.
Whatever has been given to children of God, it's all from heaven.
നിങ്ങൾക്കറിയാവുന്നതാണെങ്കിലും,
even though you already know that,
ഒന്നുകൂടെ ആവർത്തിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ഗുണം വരുമെങ്കിൽ നല്ലതാണല്ലോ എന്ന് കരുതി ഞാൻ പറയും.
I repeat it over and over again. I'm sure that some blessing.
നമുക്ക് എന്തൊക്കെയാ സ്വർഗത്തിലുള്ളത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു.
What are the things that we have in heaven for us?
ഒന്നാമത്,
firstly,
സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്.
In heaven we have a father.
ഉണ്ടോ?
Do we have?
ഉണ്ടോ? സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്.
In the heaven we have a father.
എന്റെ പിതാവ് മരിച്ചുപോയി.
My father has
75-ാമത്തെ വയസ്സ്.
In 75 years he passed away.
വല്ലപ്പോഴും ഒക്കെ അതുവഴി പോകുമ്പോൾ ആ കല്ലറയെ ഒന്ന് കാണും.
While I just pass by, I will just look at his tomb. That's all.
ആ പിതാവ് പോയി.
But he has departed.
പക്ഷേ പോകാത്ത ഒരു പിതാവ് അവിടെ ഉണ്ട്.
But there is a father who will never depart.
പോയാത്ത സ്നേഹവുമായിട്ട് ഒരു പിതാവ് അവിടെ ഉണ്ട്.
And a father with a love that will never diminish. Where is he?
സ്വർഗ്ഗത്തിലുണ്ട്.
In heaven.
ഉണ്ടോ?
Is he there?
പാപം പിടിച്ച മനുഷ്യൻ പറയുക, അതെപ്പോഴാ പുള്ളി ഇല്ലാതെ വന്നത്?
But this poor man, his answer was, when did it happen that God is not exist? I did not know his absence.
ഇപ്പോൾ അങ്ങേരോട് വർത്താനം പറഞ്ഞു ചിങ് ഇങ്ങോട്ട് വന്നു.
Because just now I had spoken to God and now I
ഒരു അറിവുണ്ട്.
We have that knowledge.
സ്വർഗ്ഗത്തിൽ എൻ്റെ പിതാവുണ്ട്.
That in the heaven we have.
എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ,
dear brothers and sisters,
സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരു അപ്പനുണ്ട്. അപ്പൻ.
When we say that we are blessed with every spiritual blessing in heavenly realms, we realize that there is a father in heaven.
എങ്ങനെ ഇത് തീർക്കുമെന്ന് എനിക്കറിഞ്ഞു.
I do not know how I will complete this.
തീർക്കാവുന്നിടത്തോളം ശ്രമിക്കുന്നു.
But I will try to that extent possible.
ഞാൻ ഒരു വസ്തുത പറയട്ടെ.
Let me just say it like this.
സ്വർഗ്ഗത്തിലെ നമ്മുടെ അപ്പനെ കുറിച്ച് അങ്ങോട്ട് വിവരിച്ചാൽ ഉണ്ടല്ലോ.
If you are going to describe about the father in heaven.
മറ്റൊരു മേഘരയിലേക്ക് പോകുമെന്ന്.
Now we will be lifted to another sphere.
സ്വർഗ്ഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്.
In the heaven we have a father.
എഫേസ്യർ 3:14.
Ephesians chapter 3.
രണ്ടാമത് സ്വർഗത്തിൽ നമുക്ക് എന്തുണ്ട്?
Secondly, what do we have in
heaven? എഫേസ്യർ 1:21-22.
Ephesians chapter 1 verses 21 and 22.
തലയായ ക്രിസ്തു അവിടെയുണ്ട്.
Now we have Christ who is the head.
തലയായ ക്രിസ്തു അവിടെ ഉണ്ടെന്ന്.
We have the head who is Christ.
അതാണ് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ തലയെ മുറുകെ പിടിക്കുന്ന കാര്യം പറഞ്ഞത്.
And that is why cling on to the head, Paul says in Colossians.
നമ്മൾ വല്ല നിവൃത്തിയുണ്ട് പെടലിക്ക് മുറുകെ പിടിക്കും.
If there is any opportunity, we'll catch by the neck.
ഈ 100 വെള്ളിക്കാശ് കൊടുക്കാനുള്ളവനെ കണ്ടപ്പോൾ ആദ്യം എവിടെ പിടിച്ചേ?
When the 100 silver coins had to be given, where did the servant catch?
എല്ലാവർക്കും അറിയാം കാര്യം, നമ്മൾ അത് മാത്രമേ കാണാതെ
പഠിക്കുകയുള്ളൂ.
പിടിക്കുന്നത് പ്രസംഗിക്കരുത്.
Preach.
ഇവൻ പാടരുത്.
You should not sing.
ഇവൻ പള്ളിയിൽ വന്നാ പ്രാർത്ഥിക്കരുത്.
If he comes to the church, he should not pray.
ഇവനെ മിണ്ടിക്കാതെ എങ്ങനെ?
So that he should be kept silent.
പൗലോസ് ഇവിടെ പറയുക.
But Paul is saying.
അന്യോന്യം പെടലിക്ക് പിടിക്കണമെന്നല്ല.
Paul is not saying catch one another's neck.
കൂടെ തലയെ മുറുകെ പിടിക്കണം.
Everybody.
ദൈവത്തിന് സ്തോത്രം.
Hold on to the
തലയെ മുറുകെ പിടിക്കണം.
Hold on to the
head. എന്തിനാണെന്നറിയാമോ?
What is the reason?
തലയിൽ നിന്നാണ് ആലോചന വരുന്നത്.
Because it is from the head we
സഭ മുന്നോട്ട് പോകേണ്ടത് മനുഷ്യന്റെ ഇഷ്ടപ്രകാരമല്ല.
It is the counsel we get from the head.
തലയുടെ നിയന്ത്രണ പ്രകാരം പോകണം.
By the control of the head.
തല വേണം സഭയെ നിയന്ത്രിക്കാൻ.
The head should lead the
church. അതിനെ സഭ തലയെ മുറുകെ പിടിക്കണം.
And that is why we hold on to the head.
തലയില്ലാത്ത ശരീരം ഒന്ന് ഓർത്തു.
Just imagine a body without the head.
പറ എങ്ങനെ ഇരിക്കും?
Can you just imagine that?
തലയില്ലാത്ത ശരീരം.
A body without a head.
ഇന്ന് പല ശരീരത്തിലും തലയില്ല.
Today many of the bodies do not have a head.
തല പുറത്ത.
Because the head is outside.
ലവോദിക്യ സഭയിൽ തലയില്ലായിരുന്നു.
In the Laodicean church there was no head.
ഈ പുള്ളി ഏതു വഴിയൊക്കെയാ പോകുന്നത്? ലവോദിക്യ സഭയിൽ തലയില്ലായിരുന്നെന്ന്.
There was no head in the Laodicean
church. തലയില്ലാതെ അവർ അപ്പം നുറുക്കുക.
And without the head breaking the bread.
പാനപാത്രം കുടിക്കുക.
And they had
തലയില്ലാതെ പ്രസംഗിക്കുക.
Preaching without the head.
തലയില്ലാതെ പാട്ടുപാടുക.
Singing without the head.
തലയില്ലാതെ വലിയ ആത്മീയ കാര്യമാ.
And doing great spiritual things without
the head. തലയില്ല.
But the head is not
there. തല എന്തിയേ?
Where is the head?
പുറത്തു നിന്ന് മുട്ടുക.
He is outside and knocking.
നിന്ന്.
And I'm knocking on the door.
ഈ വാക്യം നമ്മൾ എന്തിനാ എടുക്കുന്നത്?
Why do we take the verse?
കള്ളുകുടിയനെ രക്ഷിക്കപ്പെടുത്താൻ.
Just to make
ഇത് കള്ളുകുടിയനെ രക്ഷിക്കപ്പെടുത്താനുള്ള വാക്യമല്ല.
This verse is not for the drunkard.
അകത്തോളവൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി.
It is for the man who's inside the church.
ലവോദിക്യ സഭയുടെ പുറമേ നിന്ന് മുട്ടുക.
And God is knocking from outside the
church. ഞാൻ ബിലായിൽ ഒരു കൺവെൻഷൻ പോയി ഒത്തിരിയും വർഷം മുമ്പ്.
I went to Bilai for a convention.
അവിടെ വേറൊരു വിഷയം പ്രസംഗിച്ച കൂട്ടത്തിൽ.
While I was preaching another subject.
ഈ വാക്യം എടുത്ത പ്രസംഗം.
This particular verse I took upon.
ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുക.
That I am knocking.
ഞാൻ ചോദിച്ചു സഭയുടെ വാതുക്കൽ ലവോദിക്യ സഭയുടെ വാതുക്കൽ നിന്ന് യേശു മുട്ടണമെങ്കിൽ യേശു അകത്താണോ പുറത്താണോ?
If Jesus has to knock on the door outside the Laodicea church, is he inside or outside?
നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നോല്ല എല്ലാരും കൂടെ പറഞ്ഞു പുറത്തു നിന്നാ മുട്ടുന്നു.
So just like you thought, they all said he's from outside.
ഞാൻ പറഞ്ഞു അതാ ശരി എന്ന്.
And I said that is right.
അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ,
but when I came to the next subject,
ഒരു സഹോദരൻ ഉറക്കെ പറയാ അല്ല ബ്രദറെ അകത്തു നിന്നാ മുട്ടുന്നു.
Another brother said that no, Jesus is inside knocking.
അതെനിക്ക് ഒരു പുതിയ ചിന്തയായിട്ട് തോന്നി.
But that gave me a new thought.
ഞാൻ ചോദിച്ചു അകത്തു നിന്നാണെങ്കിലും എന്തിനാ യേശു മുട്ടുന്നത്?
Jesus is on the inside, why is he knocking?
അപ്പോൾ ആ പുള്ളി എന്നോട് പറയുക,
then he said like this,
വലവിധേനെ ഒന്ന് പുറത്തു പോകാൻ.
By some way or the other that he could go out. He is not able to stay inside. Here there is a lot of
quarrelling.
Who is bigger, you or me? You are spiritual and not me. Now who should be the greatest? You have to understand that. Perhaps that may be the last visit for me.
പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മരിക്കുമെന്നല്ല അതിന്റെ അർത്ഥം.
Not that I would die after I go from here.
എനിക്ക് ദൈവാത്മാവ് തരുന്നത് പറയാൻ ദൈവം എന്നെ അയച്ചു, വീസ താമസിച്ചെങ്കിലും എന്ന് ഞാൻ കരുതുന്നു.
God has sent me here to say what God has given to me.
ഒരു സത്യം നിങ്ങൾ, ഞാൻ സത്യമേ പറയത്തുള്ളൂ.
There's a truth that I want to say.
അതായത് ഇത് ഞാൻ ഉപേക്ഷിച്ച കാര്യമാ ബ്രദറെ, ഇത് ഉപേക്ഷിച്ചതാ.
There is something that I have discarded.
വീസായി വേണ്ട ഒന്നും വേണ്ട, കാര്യം അവിടെ ഇഷ്ടം പോലെ ദൈവകൃപയാശിച്ചുണ്ട്.
There is a lot of ministry there back home.
എനിക്ക് ട്രെയിനിൽ പോകാനും ബസ്സിൽ പോകാനും പിന്നെ ഒരു ചെറിയ വണ്ടി കൊണ്ട് അതേ പോയി പ്രസംഗിച്ചേച്ചൊക്കെ വരാനും ആ ജനത്തിന്റെ നടുവിൽ ഉമ്മഞ്ചാണ്ടി കാര്യം പറഞ്ഞ പോലെ നിൽക്കുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അതിൽ അങ്ങ് രസിച്ചു പോവുക.
I like to be ministering among our people there, and that is what I enjoy.
ഇത് ദൈവം കേൾക്കുന്നുണ്ട് ഉള്ളതാ. ഈ കാര്യമേ വിട്ടു, ദോഹം വിട്ടു, വീസായും വിട്ടു, അത് ദൈവഹിതമല്ലെന്ന് ഞാൻ അങ്ങ് മുദ്ര കുത്തി.
Coming over to here, I thought that it was not God's will.
അങ്ങനെ ഇരുന്നപ്പോൾ മിനിഞ്ഞാന്നോ നാലാം നാളോ ഒരു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഫോൺ നോക്കിയപ്പോൾ വീസായും കിടക്കുന്നു, ഒരു വോയിസ് മെസ്സേജ്.
When I was just waking up from sleep, I found a voice message.
Acha shaniyaalcha vaayittu class thodanganam avadunu thirikkunnu.
And the voice said that on Saturday you have to start
the class. Njan moopammarodu njan idu paranju.
So I mentioned it to the elders.
Avar adinte thale divaso onnichu prarthichu karthave brotherne visa kittanu nu.
They were praying even the night before that I have to get the visa.
Ningal moonum kuda prarthichathinte dosham adhe visa vannirikkunnu.
And because of you prayed, I said to them the visa has come.
Njan manasilakkunu angane deivam.
I understand that God has sent me.
അതുകൊണ്ട് ദൈവം എന്റെ നാവിൽ തരുന്നത് ഇവിടെ പറഞ്ഞേച്ചു പോകണമെന്ന് ആഗ്രഹം.
And whatever God is giving me utterance, my desire to say it.
അതെനിക്കും ഗുണം ചെയ്യണം, നിങ്ങൾക്കും ഗുണം ചെയ്യണം.
It has to benefit me and you.
അതുകൊണ്ട് തലയെ മുറുകെ പിടിക്കണം.
And therefore let us hold on to the
സഭ സുഗമമായി പോകാൻ തലയെ മുറുകെ പിടിക്കണം.
Let us hold on to the head that the church can go
smoothly. സഭ ശരീരമാണ്.
Because the church is the body.
സ്വർഗ്ഗത്തിൽ തലയുണ്ട്.
And in the head we are.
ഇനി സ്വർഗ്ഗത്തിൽ എന്തുണ്ട്?
What else do we have?
സ്വർഗ്ഗത്തിൽ നമ്മുടെ പൗരത്വം.
നമ്മുടെ
പൗരത്വമോ
ഞാൻ
ഒന്ന് ചോദിക്കുക, സത്യമായിട്ട് കൈയൊന്നും ഉയർത്തണ്ട. ഇതൊക്കെ കേട്ടിട്ട് ഹൃദയത്തിന് വല്ലൊരു ഇളക്കം ഉണ്ടായിട്ടുണ്ടോ?
Let me ask you sincerely, is there any kind of a movement in your heart after listening to all of these things?
Illengil evadeyum kondu kaanikanam.
If you don't have, then you have to go for a checkup.
Endo kolpam undu,
maybe something is wrong.
Paranja manasilayille swargathil swargathil namukku pauratham undu.
In heaven we have a citizenship.
കൊലോസിലേഖ ഒന്നിന്റെ 13-ൽ എന്താ വായിക്കുന്നത്?
ഇരുട്ടിന്റെ,
എന്റെ കൂടെ ഒന്ന് പറയാമോ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി തീർത്തവനുമായവന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം.
We are to thank and praise God who has crossed us from the dominion of darkness into his marvelous light.
നമുക്ക് പൗരത്വം സ്വർഗത്തിലുണ്ട്.
Our citizenship is
ഇനി എന്തുണ്ട് സ്വർഗത്തിൽ?
What else do we have in heaven?
നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. ഇതൊക്കെ പറയണ്ടതാ.
We have a name in
നമ്മുടെയൊക്കെ പേര് എവിടെ ഉണ്ട്?
Where is our name recorded?
സ്വർഗത്തിലുണ്ടെന്ന്.
It is there in heaven.
സ്വർഗത്തിലുണ്ട്.
It is there in heaven.
നാഗൽ സാഹിബ് പാടിയില്ലേ, എൻ നാമം മായിച്ചു കളവാൻ പിശാചിന് അസാധ്യം. നമ്മുടെ പേര് മായ്ക്കാൻ പറ്റുകയില്ല.
Just like Nagal Sahib,
നമ്മുടെ ഓരോരുത്തരുടെയും പേര് സ്വർഗത്തിലുണ്ട്.
Each and every one of us name.
ഇനി എന്തുണ്ട് സ്വർഗത്തിൽ?
And what else is there in heaven?
നമുക്ക് ഉത്തമ സമ്പത്തുണ്ട്.
Now we have a great treasure.
നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്.
There is everlasting
treasure. കള്ളന്മാർ ഇതൊരൊന്നും മോഷ്ടിക്കാത്ത,
where the robbers did not get
in, ദുരുമ്പും കെടുത്തി കളയാത്ത,
and where moth did not corrupt.
വിശ്വസിക്കുന്നുണ്ടോ ഇത്?
Do you believe that?
ഇത് ആരോടായി പറയുന്നത്?
But it is that knowledge.
കർത്താവിനെ സ്വീകരിച്ചു വന്നിട്ട് തങ്ങൾക്ക് അവകാശമായിരുന്ന ഈ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ മറ്റുള്ളവരാൽ അപഹരിക്കപ്പെട്ട് ഒന്നുമില്ലാതെ ദരിദ്രരായി തീർന്ന എബ്രായ വിശ്വാസ വിശ്വാസികളോട് പറയുകയാണ്, ഭാരപ്പെടേണ്ട, നിനക്ക് ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്.
To the Hebrew believers who had to leave everything and all because of the faith and all their wealth was taken away, to them it is mentioned that you have everlasting treasure wealth in heaven.
അപ്പോൾ നമുക്കുള്ളതെല്ലാം ഇവിടെ ഉണ്ട്.
So all that we have, where is it?
അപ്പോൾ താമസം ഇവിടെയാണെങ്കിലും മാനസം ഇവിടെ വേണം. പണ്ട് ആരാണ്ട് അങ്ങനെ പാടി, ഇക്കരയാണ് എൻ്റെ താമസം, അക്കരയാണ് എൻ്റെ മാനസം. ഇവിടെ താമസിക്കുന്നെങ്കിലും മനസ്സ് മുഴുവൻ ഉണ്ടോ ഉള്ളത് പറ. നല്ലൊരു ദിവസമായിട്ട് കള്ളം പറയരുത്, സത്യം പറ. ശരീരത്തിൽ ഇവിടെ പാർക്കുന്നെങ്കിൽ എൻ്റെ ബ്രദറെ, എൻ്റെ മനസ്സ് അവിടെയാ.
Even though in the body I'm residing here, my mind, my heart is there.
എനിക്കുള്ളത് മുഴുവൻ അവിടെയ.
All that I possess is there.
ഞാൻ ഇതെല്ലാം വിട്ടേച്ച് പോകണ്ടവല.
I have to leave everything from here.
അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹത്തിന്റെ പരിധി എന്ന് പറയുന്നതല്ല, ആ അനുഗ്രഹത്തിന്റെ അധികാര വലയം എന്ന് പറയുന്നത് സ്വർഗത്തിലെയാണ്.
And therefore the authority of our blessing from heaven.
ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
I'm just concluding my words.
നാലാമത്,
fourthly,
ആത്മീയ അനുഗ്രഹങ്ങളുടെ മുഖാന്തരം
reason or the cause.
മൂന്ന് കാര്യം ഞാൻ ഓർപ്പിച്ചു.
Three things I have mentioned.
ആത്മീയ അനുഗ്രഹങ്ങളുടെ ഉറവിടം,
the source of the blessing.
രണ്ട്, ആത്മീയ അനുഗ്രഹത്തിന്റെ പരിധി,
the bounds of the spiritual.
മൂന്ന്, ആത്മീയ അനുഗ്രഹങ്ങളുടെ അധികാര വലയം,
the authority of the.
നാലാമത്, ആത്മീയ അനുഗ്രഹങ്ങളുടെ മുഖാന്തരം.
And fourthly, the means.
ആ മൂന്നാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
It is mentioned in verse 3, in Christ.
ക്രിസ്തുവിലാണ് നമുക്കെല്ലാം.
Everything for us is in Christ.
ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ ഒന്നുമില്ല.
If we keep Christ away, then there is nothing.
അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു.
And that is why Paul says, whatever
ക്രിസ്തുവിനെ ഒഴിച്ചു നിർത്തിയാൽ നാം ഒന്നുമല്ല.
If we remove Christ, we are nothing.
കാരണം ദൈവത്തോടും മനുഷ്യരോടും അടുക്കുന്നത് ക്രിസ്തു മുഖാന്തരമാണ്.
Because it is only through Christ that man and God are united.
ക്രിസ്തുവാണ് അനുഗ്രഹങ്ങൾക്ക് മുഖാന്തരമായിട്ട്.
Therefore Christ is the means of all blessing.
അഞ്ചാമത്,
and fifthly,
അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം,
the foundation of the blessing.
അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം ത്രിയേക ദൈവത്തിലാണ്.
The foundation of the blessing is vested in the triune God.
നാം ആ വേദഭാഗം 14 വരെ വായിച്ചാൽ അറിയാം, ത്രിത്വത്തിലെ മൂന്നാളത്വങ്ങളുടെ പങ്കാളിത്തം ഈ അനുഗ്രഹത്തിന് കാണാൻ കഴിയുന്നുണ്ട്.
If we read up to verse 14, we see that there is the role of all the members of the Trinity.
ഒന്നാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ,
chapter 1 verses 4 to 6,
പിതാവിന്റെ പങ്കാളിത്തം, പിതാവ് നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ള.
We see that the role of the father is that he predestined.
ഇത് ദൈവത്തിന്റെ സർവാധിപത്യത്തെയും പരമാധികാരത്തെയും വെളിപ്പെടുത്തുന്നതാണ്.
That is revealing the sovereignty and the lordship of God.
അപ്പോൾ പിതാവിന്റെ പങ്ക് നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ള.
So the part that God the father has played is that he has predestined.
അതുപോലെ പുത്രന്റെ പങ്കിനെ സംബന്ധിച്ച് നാം
വായിക്കുമ്പോൾ,
നാം വീണ്ടും ആ ഭാഗത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ 7 മുതൽ 12 വരെ, അവിടെ പുത്രൻ നാം ദൈവത്തിന്റെ പങ്കാളിത്തം പറയുന്നുണ്ട്.
There it is mentioned what the son has done.
13ഉം 14ഉം വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തവും പറയുന്നു.
Verses 13 and 14, the role of the Holy Spirit.
അതെ, സമയം പോയതുകൊണ്ട് ഞാൻ അത് വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല.
I did not want to elaborate on that.
എങ്കിലും ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക.
But I just want to briefly mention that.
അതിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ,
in verses 3 to 7,
പിതാവിന്റെ പങ്കാളിത്തത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഒന്ന്, ഞാൻ ഓർപ്പിച്ചതുപോലെ പിതാവ് നമ്മെ തെരഞ്ഞെടുത്തു.
We saw that the role of father, he chose us.
രണ്ടാമത്തെ 4-ാം വാക്യത്തിലാണ്, രണ്ടാമത് 5-ാം വാക്യത്തിൽ നമ്മെ ദത്തെടുത്തു.
And in the verse 5, he adopted us.
മൂന്നാമത്തെ നമ്മെ സ്വീകരിച്ചു.
And thirdly, he accepted us.
നോക്കുക, ഇവിടെ പിതാവായ ദൈവത്തിന്റെ പങ്കാളിത്തം മൂന്നാണ് നമ്മെ സംബന്ധിച്ച്. ഒന്ന്, തിരഞ്ഞെടുത്തു; രണ്ട്, ദത്തെടുത്തു; മൂന്നാമത് നമ്മെ സ്വീകരിച്ചു. ആറാമത്തെ,
look at the role played by God the Father. He chose us, he adopted us, and he has accepted us.
ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കേണ്ടതാണ്. എഫേസ്യ ലേഖന പഠനമല്ല നമ്മുടെ വിഷയം, സഭയായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ്.
All these have to be elaborated, but the epistle of Ephesians itself is not our subject.
രണ്ടാമത്, പുത്രനാം ദൈവത്തിന്റെ പങ്കാളിത്തമാണ്.
Secondly, the role played by
7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു.
Verses 7 to 12, we see that.
പിതാവായ ദൈവത്തിനെ എത്രമാത്രം പങ്കാളിത്വമുണ്ടോ അതേ പങ്കാളിത്തം തന്നെ പുത്രനും ഉണ്ടെന്ന് അവിടെ വ്യക്തമാക്കുന്നു.
It is made clear that whatever role the father has played, an equally important role has been played by the son also.
അതിലൊന്ന് പുത്രൻ നമ്മെ വീണ്ടെടുത്തു, ഏഴാമത്തെ വാക്യം.
Verse 7, the son he redeemed us.
രണ്ടാമത് നമുക്ക് നമ്മെ മോചിപ്പിച്ചു.
Secondly, he has delivered us.
ഏഴാം വാക്യമാണ്.
In verse 7.
മൂന്നാമത് ജ്ഞാനവും വിവേകവും നൽകി, എട്ടാം വാക്യം.
Now in verse 8 he has given us wisdom and prudence.
നാലാമത് ദൈവഹിതത്തിന്റെ മർമ്മം വെളിപ്പെടുത്തി, ഒൻപതും പത്തും വാക്യങ്ങൾ.
Verses 9 and 10 he made known to us the mystery of God's will.
അഞ്ചാമത്
and fifthly
നമ്മെ അവകാശമാക്കി.
And now he has made us as his
inheritors. അപ്പോൾ അനുഗ്രഹത്തോടുള്ള ബന്ധത്തിൽ പുത്രന്റെ പങ്കാളിത്തമാണ് ഞാൻ ഓർപ്പിച്ചത്.
So I showed you the role played by the son.
എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം.
I'll repeat it for those who are writing.
നമ്മെ വീണ്ടെടുത്തു.
He redeemed us.
ഒന്നാം അധ്യായം ഏഴാം വാക്യം.
Chapter 1 and verse 7.
രണ്ടാമത് നമ്മെ മോചിപ്പിച്ചു.
Now he has given us forgiveness of sins.
ഒന്നിന്റെ ഏഴ്.
Chapter 1 verse 7.
മൂന്ന് ജ്ഞാനവും വിവേകവും നൽകി.
He gave us wisdom and prudence. Verse
8. ഒന്നിന്റെ എട്ട്.
Verse 8.
ദൈവഹിതത്തിന്റെ മർമ്മം വെളിപ്പെടുത്തി.
He made known to us the mystery of God's
will. ഒന്നിന്റെ ഒമ്പതും പത്തും.
1 verse 9.
ഒടുവിലായി നമ്മെ അവകാശമാക്കി.
And finally he has inherited us.
ഒന്നിന്റെ പതിനൊന്നും പന്ത്രണ്ടും.
That is verses 11 and
12. ഇനി പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തവും കൂടെ ഞാൻ രണ്ട് വാചകത്തിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കട്ടെ.
Let me also mention the responsibility of the Holy Spirit.
അത് ഒന്നിന്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ.
Chapter 1 verses 13 and 14.
ഒന്നാമത്
firstly
അവകാശത്തിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ ലഭിച്ചു.
Now we have received the guarantee of our inheritance. The
രണ്ടാമത് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു.
And secondly you were sealed with the Holy Spirit.
ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്.
I'm just concluding this study.
അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നുകൊണ്ട് നമ്മുടെ അനുഗ്രഹത്തിന് ഈ തൃത്വത്തിലെ മൂന്നാളത്വങ്ങളുടെ പങ്കാളിത്തം എത്ര വലുതാണ് എന്നതാണ്.
And we saw the important role played by all the three members of the Trinity as far as spiritual
ദൈവത്തിന്റെ ജ്ഞാനശില്പമായ സഭ എത്ര അനുഗ്രഹീതയാണ്.
We see the wise sculpture of God, the church, how blessed it is.
ഓരോരോ സമയങ്ങളിൽ സുവിശേഷത്താൽ നമുക്ക് ദൈവസഭയുടെ അംഗങ്ങളായി തീരാൻ ഭാഗ്യം കിട്ടി.
In different manners of time, by the listening to the gospel, we were able to become members of God.
അതുകൊണ്ട് ഈ ഭൂമിയിലെ മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തളർന്ന് നാം പോകാതെ.
And therefore, let us not be tired by thinking about the other things of the world.
ഉള്ള ഉയർന്ന കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് പോകാൻ ദൈവം നമുക്ക് ഇടവരുത്തും.
May God enable us to think about such things as are on above.
അങ്ങനെ വന്നു കഴിയുമ്പോൾ.
And when that happens.
ദൈവത്തെ സ്നേഹിക്കാൻ.
We'll be able to love God.
ക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ.
We'll be able to hold on to Christ.
പരസ്പരം സ്നേഹിക്കാൻ.
To love one another.
തമ്മിൽ തമ്മിൽ കീഴടങ്ങിയിരിക്കാൻ.
And we'll be able to submit to one another.
വഴക്കുണ്ടാക്കാതിരിക്കാൻ.
And without quarreling.
സൗമ്യതയോടുകൂടെ ജീവിക്കാൻ.
And to live with all peace.
നമുക്കിടവരും എന്നതിന് സംശയം.
Surely it will be possible for us, there is no doubt.
അങ്ങനെ നമ്മുടെ സഭയിലും ഭവനങ്ങളിലും.
And like that in our church and in our houses.
ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ ഇടവരും.
We'll be able to live for the glory of God. And if God allows.
അടുത്ത ക്ലാസ് എപ്പോഴാണോ അന്നതിന്റെ ബാക്കി നമുക്ക് ചിന്തിക്കാം.
In the next class we'll be continuing our study.
ഈ പ്രാരംഭ ക്ലാസ്സിലെ ആലോചന ഏതെങ്കിലും ഒക്കെ വിധത്തിൽ.
This introductory class in whatever manner it might be.
നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് കരുതട്ടെ.
I consider that it would have been a blessing for you.
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് വളരെ നന്ദി.
Thank you for remembering in prayers.
ഇനിയും കർത്താവ് വരാൻ വൈകുന്നെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നിച്ചു
കൂടാം. If the coming of the Lord is tarrying, we can gather once
again. വചനം ചിന്തിക്കാം.
And we'll meditate on
കർത്താവിൽ ആനന്ദിക്കാം.
And we'll rejoice in the Lord.
ശരണപ്പെടാം.
And we'll submit him.
കർത്താവിന് വേണ്ടി നിലനിൽക്കാം.
And we will live for him.
ദൈവസഭയുടെ വളർച്ചയും ആരോഗ്യവും നമ്മുടെ ലക്ഷ്യമാക്കി ജീവിക്കാം.
And we will live with our aim as the growth.
നമ്മളായിട്ട് സഭയ്ക്ക് ഒരു ശോഷണം വരുത്താൻ.
We ourselves will have no contribution to the weakening of the church.
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ.
And may God's name be glorified. Amen.